ലാഭമുണ്ടാവുമോ? മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത ഒരാൾ തിരിച്ചു വരുമ്പോ ഉമ്മ പ്രസവിച്ച ചോര പൈതലിനെ പോലെ പരിശുദ്ധനായി അയാൾക്ക് തിരിച്ചു വരാൻ. അപ്പൊ എന്തുമാത്രം പാപമോചനമാണ്! ഉംറനെ പറ്റി പറഞ്ഞപ്പോ അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് അല്ലേ. പിന്നെ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല മൊത്തം നന്മകൾ സൽക്കർമ്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞെടുത്ത് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചു നേരത്തെ നിസ്കാരം, ലുഹർ നിസ്കരിച്ചാൽ അസർ വരെയുള്ള പാപം പൊറുക്കും, അസർ നിസ്കരിച്ചാൽ മഗ്രിബ് വരെയുള്ള പാപം, അതെങ്ങനെ ഹദീസ് ഉണ്ട്. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുഴുവൻ നോമ്പ് നോറ്റാൽ അടുത്ത റമളാൻ വരെയുള്ള പാപം പൊറുക്കും. ഇതൊക്കെ ഹദീസിലുള്ളതാ. ഏതാണ് ഹദീസ്? അസ്സലവാത്തുൽ ഖംസു എന്ന് പറഞ്ഞാട്ടെ, അസ്സലവാത്തുൽ ഖംസു, അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ. പിന്നെ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ. മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. ണ്ടോ ഇത് ജുത്തുനിബത്തിൽ കബായിർ, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെ, അത് പലർക്കും അറിഞ്ഞൂടാ. എന്താണ് ഇത് ജുത്തുനിബത്ത്? പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടാൽ അൽ കബായിർ, വൻ പാപങ്ങൾ. അപ്പൊ വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ ഈ പറഞ്ഞ ഇബാദത്തുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. ഈ ഹദീസ് പഠിച്ചുവെക്കേണ്ട ഹദീസാ. എന്താണ് ഹദീസ്? അസ്സലവാത്തുൽ ഖംസു, ആ പറഞ്ഞോളി, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു, ഇവിടെ വരും അഴുന്ന ഉറങ്ങുള്ളൂ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ആ വ റമളാനു ഇലാ റമളാൻ, മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദ ജുതുനിബത്തിൽ കബാ. ഇപ്പൊ എല്ലാ ഇബാദത്തോണ്ടും പാവം പൊറുക്കലിപ്പുണ്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത് അല്ലേ, അതക്കാത്തോണ്ട് പൊറുക്കും, അത് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അയ്യതീസില്ല, അല്ല മറ്റേ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുദുമിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിയാ. മൊത്തത്തിൽ എല്ലാ ഇബാദത്തോണ്ടും പാവം പൊറുക്കും. പക്ഷെ ഇവിടെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്താ വിചാരിച്ചാല്, പാപം പൊറുക്കൽ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കും എന്ന് പറഞ്ഞത് വൻപാപമല്ല, ചെറുപാപമാണ്. ദോഷങ്ങൾ രണ്ടുണ്ട്, പൻദോഷമുണ്ട്, ചെറുദോഷമുണ്ട്. ചെറുദോഷങ്ങൾ മാത്രമാണ് എന്തുകൊണ്ട് പൊറുക്കുക? ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത്. അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. സമയം ഇല്ല, അമ്മ പറയണേ. വൻദോഷങ്ങൾ പൊറുക്കൂല. അപ്പൊ ചില ആളുകളൊക്കെ വിചാരം എന്താണെന്നറിയോ, കുറെ പിന്നെ ആരാന്റെ പൈസ ഒരുപാട്, ഇന്ന് ഒരുപാട് ആളുകൾ ഈ അനാവശ്യമായി മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പണം ഉണ്ടാക്കുന്നത്, ഇവിടെയായാലും ഗൾഫിലായാലും ഒക്കെ പാർട്ണറെ പറ്റിച്ചത്, അയൽവാസികൾ അതിൽ തിരക്കിയത്, പെങ്ങളെ സ്വത്ത് പിടിച്ചു വെച്ചത്, അളിയന്റെ സ്വത്ത്, പല തരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ മറ്റുള്ളവരെ ഹക്കടപാടുകൾ ഒരുപാട് കയ്യിലുള്ള ആളുകൾ, അതൊക്കെ ഇങ്ങനെ നോമ്പുകൊണ്ടും നിസ്കാരം കൊണ്ടും ജുമേണ്ടും ഒക്കെ പൊറുക്കുന്നതാണ് ആളുകളെ വിചാരം. വൻ പാപങ്ങൾ, പലിശ, യത്തീമിന്റെ മുതൽ അന്യായമായി തിന്നല്, വ്യഭിചാരം, അങ്ങനെ തുടങ്ങി ഒരുപാട് വൻപാപങ്ങളുണ്ട്. ഈ വൻപാപങ്ങൾ ചെയ്താൽ അതൊന്നും ഇബാദത്തോണ്ട് പൊറുക്കൂല. വൻപാപങ്ങൾ പൊറുക്കണമെങ്കിൽ വൻപാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങണം. വൻപാപങ്ങൾ അവസാനിപ്പിച്ച് പടച്ചവനോട് തൗബ ചെയ്ത് പടച്ചവൻ ആ തൗബ സ്വീകരിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, വൻപാപം പൊറുക്കുള്ളൂ. വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ജുമാക്ക് പോണു, പക്ഷേ പാപം പൊറുക്കൂല, ചെറുപാപം പൊറുക്കൂല. കാരണം എന്താ, പാപം പൊറുക്കാനുള്ള കണ്ടീഷൻ ഇവിടെ എന്താ പറഞ്ഞത്? ഇത് ജുത്തുനിബത്തിൽ ഖബായ, അത് അതീതിന് മാത്രമല്ല, ഖുർആൻ തന്നെ ഉണ്ടാ തത്വം. എവിടെ? സൂറത്തു നിസാഇൽ, സൂറത്തു നിസാഇൽ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇൻ തജ്തനിബൂ ഖബായിറമാ തുൻഹൗന അൻഹു നുകഫ്ഫിറു അൻകും സയ്യിആത്തികും വനുദ്ഖിൽകും മുദ്ഖലം കരീമാ. ഖുർആൻ അതീതിന്റെ വ്യാഖ്യാനം വ്യക്തമായി മനസ്സിലായില്ലേ? നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം നിങ്ങളെ ചെറുപാപങ്ങൾ നാം പൊറുത്തു തരുന്നതും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പൊ വൻപാപം ഉപേക്ഷിച്ചില്ലെങ്കിൽ നോമ്പുകൊണ്ട് ചെറുപാപം പൊറുക്കൂല, ഉംറോണ്ട് പൊറുക്കൂല, അജ്ജോണ്ട് പൊറുക്കൂല, നിസ്കാരം കൊണ്ട് പൊറുക്കൂല. വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലേ, നിത്യവും പലിശയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, പലിശയാണ് അവരെ ബിസിനസ് ഫുള്ള്. മനസ്സിലായില്ലേ? ഇപ്പൊ അതാ വലിയ നിങ്ങളുടെ നാട്ടിലെ വലിയ മുതലാളി ബാങ്കിലാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയർ എടുത്തുള്ളത്. പച്ച പലിശയിൽ ഷെയർ എടുക്കുക ഒരു മുസ്ലിം മുതലാളി, എന്നിട്ട് അയാളെടുത്ത് പോയിട്ട് എല്ലാ മതസംഘടനകളും പൈസയും വാങ്ങുക, അയാളെ വെളുപ്പിക്കാൻ പറയാൻ പേടി ആളുകൾക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ പച്ച പലിശ അവനൊക്കെ എത്ര സ്ഥലം കൊടുത്തിട്ടെന്താ? പിന്നെ അമ്പലം ഉണ്ടാക്കി കൊടുക്കുക, ചർച്ച ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ എന്തൊരു ഗുരുതരമായ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പണ്ഡിതന്മാരെ അയാളെടുത്ത് പോയി സോപ്പിട്ട് പൈസ വാങ്ങിപ്പോര, അയാൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പരിക്കാർക്കും വിചാരല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അയാളെ പണം മാത്രം മതിയോ? അപ്പൊ ആ രീതിയിൽ ആളുകൾ അത് പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒക്കെ എത്ര നിസ്കരിച്ചിട്ട് എത്ര അജീതിട്ടും കാര്യമല്ല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊക്കെ വേറെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ വൻപാപങ്ങൾ എന്തിനു ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഏഴ് വൻപാപങ്ങളെ പറ്റി പറഞ്ഞ ഹദീസ് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഹദീസ് അറിയില്ലെങ്കിൽ ആശയ അറിയില്ലേ? ഇജ്തനിബു സബ്അൽ മുബിഖാത്, ഏഴ് വൻപാപങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക. റസൂൽ പറഞ്ഞു കൊടുത്തു, ഒന്ന് അശ്ർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ അവന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും പങ്കുചേർക്കുക, അല്ലെ, അല്ലാത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാത്തക്ക് നേർച്ച നേരുക, അല്ലാത്തരെ കൊണ്ട് സത്യം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തേത് അസിഹർ, സിഹിറിനെന്താ? മാരണം ചെയ്യ, മാട്ട് എന്ന് പറയും, കൂടോത്രം എന്ന് പറയും, തമിഴ്നാടിന്റെ ഭാഗത്തൊക്കെ ശൈവന എന്ന് പറയും, അല്ലേ, ശൈവന. പിന്നെ നമ്മളെ നാടന്മാർ പറയും ഇസ്മിന്റെ പണി, ഏയ് തൽസമാത്ത്, പല പേരുണ്ടോ, എല്ലാ സംഗതി ഇതാണ് കൂടോത്ര പണി. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി തങ്ങളടുത്ത് പോയിട്ടോ ബീവിന്റെ അടുത്ത് പോയിട്ടോ ഉസ്താദിന്റെ അടുത്ത് പോയിട്ടോ ആരടുത്ത് പോയി ചെയ്താലും ചെയ്യിച്ചാലും അത് വൻപാപമാണ്. മനസ്സിലും ഉപദ്രവിക്കാൻ തന്നെ ഇക്കൊള്ളന്നില്ല. ഇപ്പോ അദ്രമാക്ക വേറെ കല്യാണം കഴിക്കാൻ പോകണമെന്നറിയും, മൂപ്പര് ഭാര്യ മെല്ലെ പോവാ തങ്ങളടുത്ത്, എന്റെ പുയാപ്പിളക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, മൂപ്പര് കയെന്ന് മനസ്സൊന്ന് മാറ്റണം, എന്നോട് നല്ല പിരിച്ചം വന്ന അതിന് ഉസ്താദൊന്ന് ചെയ്തു തരണം, ചെയ്തിട്ട് നിന്ന് കൊടുക്കുന്നത് ചായയിലിട്ടങ്ങ് കൊടുത്താൽ മതി, പിന്നെ എന്റെ മൂട്ടുന്നോട് മൂപ്പര് പോവില്ല, മൂപ്പര് പിന്നെ പെണ്ണിട്ടുന്ന ചിന്തയല്ല കണ്ടോ. അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് കേൾക്കുമ്പോ അമ്മായിയമ്മ പോയോ, ഇതൊക്കെ സിഹ്റാണ്, വൻപാപമാണ്. തൽക്കാലം കാര്യം നടന്നു എന്ന് വരും ശൈത്താൻ ഉപയോഗിച്ചിട്ട്, മനസ്സിലായില്ലേ? പക്ഷേ ചെയ്തത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും വൻപാപമാണ് അല്ലേ. നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാണ്, സിഹർ ചെയ്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ പാപം അതാണ്. മൂന്നാമത്തേത് ഖത്ലു നഫ്സ്, മനുഷ്യ വധം. പിന്നെ അഖ്ലു റിബ, പലിശ തിന്നൽ. പിന്നെ ഇത്ര ആളുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ജീവിക്കണത്, പണ്ട് അച്ചായമാര് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ ചിലയിടത്ത് മുസ്ലിങ്ങളുണ്ടെന്നാണ് കേൾക്കണത്. അച്ചായമാര് ഒരു വീട്ടിൽ അഞ്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, അമ്മച്ചന്റെ പേരിൽ ഒരു 5 ലക്ഷം, മറ്റേ ബാങ്കില് അപ്പച്ചന്റെ പേരിൽ 5 ലക്ഷം, ഈ ബാങ്കില് ഏയ് മാന്റെ പേരിൽ അപ്പുറത്ത് ഒരു 4-5 ലക്ഷം കൊണ്ടുപോയി 4 ബാങ്കിലിട്ടാല് മാസാമാസം 5000 വീതം 10000 വീതം ഒക്കെ ഇങ്ങനെ കിട്ടിയാല് സുഖമായിട്ട് സാധനം അവിടെ കിടന്നോളും, 10 കൊല്ലത്തേക്ക് എടുക്കണ്ടാന്നെ, ഇട്ടിട്ട് പിന്നെ ഒന്നിട്ട് പിന്നീടും. ഇങ്ങനെ പലിശ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ, മനസ്സിലായില്ലേ? ചിലരൊക്കെ ബിനാമിയാണ്, ഗൾഫിൽ നിന്ന് പൈസ കൊണ്ടിട്ട്, അതിപ്പോ എന്താ വ്യത്യാസം? നിങ്ങൾ 10 ലക്ഷം റുപ്യം കൊണ്ട് ഗൾഫിൽ നിന്ന് വന്ന്, ഞാനും 10 ലക്ഷം റുപ്യം ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ നല്ലൊരു കച്ചവടം തുടങ്ങി, നല്ല പച്ചക്കറി കച്ചവടം, രാവിലെ 4 മണിക്ക് എണീറ്റ് വണ്ടിട്ട് പോയി ചാക്കെടുത്ത് കൊണ്ടുവന്നിട്ട് എനിക്കതിന് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് സുഖമല്ല, നിങ്ങൾ നിങ്ങളെന്ത് പലിശ കൊടുക്കുന്നത്, എന്താ ഇപ്പൊ വ്യത്യാസം? നിങ്ങൾ 5 ലക്ഷം മുടക്കി ചെറിയ കട തുടങ്ങി അതുകൊണ്ട് ജീവിക്കണേ, ഞാൻ 5 ലക്ഷം പലിശ കൊടുക്കുന്നു, എന്താ വ്യത്യാസം? അള്ളാന്റെ മറുപടി എന്താ അറിയോ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. എപ്പോഴാ പറഞ്ഞാരിയോ? ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശയും കച്ചവടം ഒരുപോലെ തന്നെയാണ് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോ ഇപ്പോഴും ചില ആളുകൾ പറയണ്ട, അങ്ങനെ ഈ പറഞ്ഞ ന്യായം പറയാം, എനിക്ക് ആരോഗ്യമുണ്ട്, അയാൾക്ക് ആരോഗ്യം, എനിക്ക് ആരോഗ്യമല്ല, അയാൾ 5 ലക്ഷം കൊണ്ട് ചെറിയ കടം തുടങ്ങി, എനിക്കതിന് കഴിയില്ല, എനിക്ക് വണ്ടി എടുത്ത് പോകാനോ പച്ചക്കറിന്റെ ചാക്ക് പിടിച്ചാനോ ഷട്ടർ വലിച്ചാനോ ഒന്നും എനിക്ക് കഴിയില്ല, അപ്പൊ പലിശ കൊടുത്ത് പറ്റോ? അതാണ് പലിശ, അക്കലു റിബ, വാക്കിലു മാലിൽ യതീം, യതീമിന്റെ ധനം അന്യായമായി തിന്ന. പിന്നെ യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടുക. പിന്നെ സത്യവിശ്വാസിനികളും പതിവ്രതകളുമായ നല്ല പെണ്ണുങ്ങളെപ്പറ്റി വ്യഭിചാരോപണം പറയുക. ഈ ഏഴും മാത്രമാണോ വൻപാപം? അല്ല. പിന്നെയോ ഏഴിനോടല്ല എഴുപതിനോടാണ് അതിന്, അല്ല എഴുന്നൂറിനോടാണ് അതിനടുപ്പമെന്ന് ആര് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ അയച്ചിട്ടുണ്ട്. ഇമാം ദഹബിക്കുണ്ട് അൽകബായിർ എന്ന ഗ്രന്ഥം, മുഹമ്മദ് അബ്ദുൽ വഹാബിനുണ്ട് അൽകബായിർ എന്ന ഗ്രന്ഥം, മനസ്സിലായില്ലേ? അപ്പൊ പല പണ്ഡിതന്മാരും വൻ പാപങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഏഴും മാത്രമല്ല, വൻ കുറ്റമാണെന്ന് പറഞ്ഞ ഒരുപാട് സംഗതികൾ, ഇത് ചെയ്താൽ അള്ളാഹിന്റെ ശിക്ഷയുണ്ട്, ഇത് ചെയ്താൽ നരകമാണ്, ഇത് ചെയ്താൽ അള്ളാഹിന്റെ കോപമാണ് എന്നിങ്ങനെ ഗൗരവ ശൈലിയിൽ വിരോധിച്ചതൊക്കെ എന്താണ്? വൻപാപാണ്, കബീറത്താണ്. അപ്പൊ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ, അങ്ങനത്തെ വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ നിസ്കാരം കൊണ്ടോ ജുമാ കൊണ്ടോ റമദാൻ കൊണ്ടോ ഒന്നും എന്ത് ചെയ്യൂല, നമ്മളെ ചെറുപാപങ്ങൾ കുറക്കുള്ളൂ. അപ്പൊ വൻപാപം ചെയ്താൽ എന്തായി? വൻപാപത്തിന്റെ കുറ്റം പേറേണ്ടി വരുമെന്നതിന് പുറമേ ചെറുപാപങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും മറ്റും പൊറുക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ അത്, മനസ്സിലായി? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ വൻപാപങ്ങളെ കുറിച്ച് പഠിപ്പിച്ചേ മതിയാവും. നിങ്ങൾ റമദാനിൽ നിങ്ങളിവിടെ ക്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കബായിറ വായിക്കണ്ടേ, ഇമാം ദഹബിയുടെ അൽഖബായിർ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അൽഖബായിർ എന്ന ഗ്രന്ഥം. കാരണം വൻപാപം എല്ലാവരും അറിയണ്ടേ, ഒഴിവാക്കണല്ലോ. അറിയാതെ വൻപാപമാണെന്ന് അറിയാതെ പലരും വൻപാപം ചെയ്യുന്നുണ്ടാവും. ഓ, അത് ഇത്ര ഗൗരവമല്ലേ, എപ്പോഴാട്ടോ അറിഞ്ഞത് എന്ന് പറയും. കാരണം അറിവില്ലാത്തത് കൊണ്ട്, ജഹിലുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കുന്നത് ചെറുപാപമാണ്. അത് പൊറുക്കാനുള്ള കണ്ടീഷൻ എന്താണ്? വൻപാപങ്ങൾ പാടെ ഉപേക്ഷിക്കണം. വൻപാപങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റം പേറേണ്ടി വരികയും ചെയ്യും, ചെറുപാപം പൊറുക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ള കാര്യം, നോമ്പുകൊണ്ട് പാപം പൊറുക്കും പറഞ്ഞാൽ വെറുതെ പുറത്തു വരുന്നില്ല, വെറുതെ പട്ടിന്റെ അന്ന് കോട്ടാ വീട്ട് പള്ളിക്ക് ഇങ്ങനെ ചുരുണ്ടു മൂന്നി കിടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഏയ്, അതുകൊണ്ടൊന്നും പൊറുക്കൂല. കെഞ്ചി കെഞ്ചി ചോദിക്കണം, മനസ്സിലായില്ലേ? പാപമോചനം, മഗ്ഫിറത്ത് എന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള അവന്റെ ഔദാര്യമാണ്, അത് വെറുതെ കിട്ടൂല. അള്ളാഹിന്റെ റസൂലാണ് നമ്മോട് പറയുന്നത്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങുവീൻ, അവരോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവീൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്തമറ ഞാൻ തന്നെ ഒരു ദിവസത്തിൽ നൂറോളം തവണ കേറിച്ചു മടങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ എത്ര ഖേദിച്ചു മടങ്ങണം, എത്ര ഖേദിച്ചു മടങ്ങണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പാപമോചനം എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നമ്മൾ അവകാശമല്ല. റമദാനൊക്കെയല്ലേ, പുറത്തോട് പറിച്ചോണേ, ഞാൻ പട്ടി നടക്കുന്ന വെച്ച് കാണില്ലേ, അതുകൊണ്ടൊന്നും പൊറുക്കില്ല. മനസ്സിലായില്ലേ? ധാരാളമായി ചോദിക്കണം പാപമോചനത്തിന് വേണ്ടി. കാരണം സ്വർഗത്തിലേക്കൊരാളെ കടത്തണമെങ്കിൽ പാപത്തിന്റെ കറയിൽ നിന്ന് അള്ളാഹു അവനെ ശുദ്ധീകരിച്ചിട്ടേ കടത്തുള്ളൂ. അപ്പൊ മഗ്ഫിറത്തെന്ന മഹാഭാഗ്യം കിട്ടാത്ത ഒരുത്തിനെന്ത് ചെയ്യൂല? പാലാണ് കിടക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളാളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ നടൂലപ്പത്തിൽ മാത്രം മഗ്ഫിറത്ത്, അന്ന് മാത്രം അല്ലാ മഗ്ഫിർലീദുനൂബി യാ റബ്ബല്ലാലമീൻ, അങ്ങനെ തറാവീന്റെ അടക്കും മറ്റൊക്കെ മോഡ് മകൻ ഉസ്താദ് എഴുതിയക്കും രണ്ടാമത്തെ പത്തിലെ ദുആ. കാരണം എന്താ? അവ്വലുഹു റഹ്മ, ഒന്നാമത്തെ പത്തിൽ റഹ്മത്താണ്. അപ്പൊ റഹ്മത്തിന് ചോദിക്കും എന്ത്? അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ, അല്ലെ? ഔസത്തുഹു മഗ്ഫിറ, നടൂലപ്പത്താണ് മഗ്ഫിറത്ത്. അപ്പൊ അല്ലാഹു മഗ്ഫിർലീ ദുനൂബി. പിന്നെ ആഖിറുഹു ഇത്തുക്കും മിനന്നാർ, അവസാനത്തെ പത്തില് അല്ലാഹുമ്മയ്തിക്കിനീ മിനന്നാർ, അത് നരകമോചനാണ്. എന്നാ ഈ മൂന്ന് മുപ്പ് ദിവസമുണ്ട്, ആ ധാരണ തെറ്റാണ്. ഇങ്ങനെ മൂന്ന് പത്തിലേക്ക് വിഭജിച്ച ആ അതീ തന്നെ ദുർബലാണ്. അവ്വലുഹു റഹ്മ, ഔസത്തു മഗ്ഫിറ, ആഖിറു ഇത്തുക്കും മിനന്നാർ എന്ന ഹദീസ് ലൈഫാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് ദുഅ ഉണ്ടാക്കിയത്. മൂന്ന് ദുഅ നല്ല ദുഅയാണ്, മുപ്പ് ദിവസം ചെല്ലാൻ പറ്റിയ ദുഅയാണ്. എന്നുവെച്ചാൽ മുപ്പ് ദിവസം നടക്കുന്ന കാര്യമാണ് പാപമോചനവും നരകമോചനവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തും, ആ മുപ്പ് ദിവസം കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുമ്മ ഇന്നക അഫുവ്വുൻ, അവസാനത്തെ പത്തിലെ പ്രാർത്ഥന അതാണ്. റമദാനിലെ സ്പെഷ്യൽ പ്രാർത്ഥനയായി ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരേ ഒരു പ്രാർത്ഥന ഏതാ? അള്ളാഹുമ്മ ഇന്നക ചില അഫു എന്നറി, വാവിന് ശബ്ദുണ്ട്, ഇങ്ങനെ പറയേണ്ടത് ഫാഇന് ലമ്മ് അഫുവ്വുൻ അഫുവ്വുൻ അഫാ, അള്ളാഹു വിട്ടുവീഴ്ചയെന്നുള്ളതിന് ആ. അപ്പൊ അതിലുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ്, അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അവിടെ വാവിന് ചെന്നില്ല. അഫു മാപ്പ് നൽകൽ, മാപ്പ് നൽകലിനെ നീ ഇഷ്ടപ്പെടുന്നു, മാപ്പ് നൽകുന്നതിൽ അള്ളാഹുക്ക് ഒരു വെറുപ്പില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ. ഇത് അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ളത്. അത് അറിയിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് നബി എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പത്തിൽ മാത്രം അല്ല, പാപമോചന പ്രാർത്ഥന ധാരാളമായി നമ്മൾ എന്ത് ചെയ്യണം, നടത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? പാപത്തിന്റെ കറകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മളെ നരകക്കാരെ ലിസ്റ്റിന് പേര് വെട്ടിട്ട് അല്ലാഹു സ്വർഗക്കാരെ ലിസ്റ്റിൽ ചേർക്കുകയുള്ളൂ. റമദാൻ വന്നിട്ടും ഒരാളെ പാപം പൊറുക്കപ്പെടാനുള്ള പണി അയാൾ എടുത്തില്ലെങ്കിൽ അയാൾ ഭാഗ്യം കെട്ട ആൾ തന്നെയാണ്. മൂന്ന് കാര്യത്തിന് നബി ആമീൻ പറഞ്ഞ സംഭവമല്ലേ, മിമ്പറിന്റെ മൂന്ന് പടി കയറിയപ്പോ അല്ലേ? അതെന്താ, ഒന്നിൽ കയറി, അപ്പൊ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാ. ഒരാൾക്ക് റമളാൻ വന്നു കിട്ടി, എന്നിട്ടും അയാളെ പാപം പൊറുക്കപ്പെട്ടില്ല, അയാളെ എല്ലാം പണിയെടുത്തില്ല, മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹു അയാൾ അകറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? ആമീൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത്, രണ്ട് മാതാപിതാക്കളെ കിട്ടി പ്രായം ചെന്നിട്ട്, അല്ലെങ്കിൽ മണ്ടിൽ ഒരാളെ കിട്ടി, എന്നിട്ട് അവരെ ശുശ്രൂഷിച്ച് സ്വർഗം വാങ്ങുന്നതിന് പകരം അവരെ ദ്രോഹിച്ച് വന്ന് നരകത്ത് കടന്നു. ഫഅബഅദഹുല്ലാ, അപ്പൊ അള്ളാഹു അവനെ അകറ്റട്ടെ. അപ്പോഴും നബി എന്ത് പറഞ്ഞു? ആമീൻ. മൂന്നാമത്തെ വിഷയം, എന്റെ പേര് അവന്റെ അടുക്കൽ പറയപ്പെട്ടു. മുഹമ്മദേ, നിന്റെ പേര്, മൻ ദുക്കിർത്ത ഇന്ദഹു, നിന്റെ പേര് അവന്റെ അടുത്ത് പറയപ്പെട്ടു. എന്നൊരു ഫലം, യുസല്ലി അലൈഹ്, അവൻ നിന്റെ പേര് സ്വലാത്ത് പറഞ്ഞില്ല. മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ എന്ത് പറഞ്ഞില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ല. ഫഅബഅദഹുല്ലാ, അപ്പൊ അള്ളാഹു അവൻ അകറ്റട്ടെ. ഫഖുൽതു, അപ്പോഴും നബി പറഞ്ഞു ആമീൻ. അപ്പൊ നോമ്പ് കൊണ്ട് പാപം പൊറുക്കപ്പെടാതെ പോവുക എന്നത് ഒരു ഭാഗ്യക്കേട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമല്ല. അതുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കി തുടരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീനിനു വേണ്ടിയുള്ള ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.
വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅസ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞു വെച്ചയിടത്തു നിന്ന് ഞാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ റമളാനിലെ നോമ്പ്, അതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട മഹത്തായ ഒരു നേട്ടം, പാപമോചനം അഥവാ മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യം ലഭിക്കലാണ്. സ്വർഗത്തിൽ കടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് മഗ്ഫിറത്ത് ലഭിക്കുക എന്നത്. അതിനെന്തു വേണം? നോമ്പെടുത്താൽ മാത്രം പോരാ, മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവോട് ധാരാളമായി നമ്മൾ ദുആ ചെയ്യണം എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ മഹത്തായ ഇബാദത്ത് പലപ്പോഴും ആളുകൾക്ക് അതിന്റെ പുണ്യം ലഭിക്കാതെ പോവുകയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വെറും പട്ടിണി മാത്രം ലഭിക്കുന്നു, ദാഹം സഹിച്ചത് മാത്രം ബാക്കിയായി എന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായ കാരണം, നോമ്പ് എന്താണ് എന്തല്ല എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പഠിക്കുന്നില്ല. അതെന്താ പഠിക്കാനിപ്പോ? നമ്മൾ പണ്ടേ നോറ്റു വരുന്നല്ലേ, നോമ്പ് രാത്രിയായി അത്തായം കഴിക്കണം, പിന്നെ പകല് നല്ലോണം ഉറങ്ങണം, പിന്നെ നോമ്പ് തുറന്ന നല്ലോണം തിന്നണം. അതിലിപ്പോ എന്താ അത്ര പഠിക്കാള്? പകൽ അഞ്ചോളം തിന്നാൻ പാടില്ല, രാത്രിയായ നല്ലോണം തിന്നാം, മനസ്സിലായില്ലേ? പിന്നെ കയ്യിൽ നിന്ന് അത്ര നന്മകളൊക്കെ ചെയ്യണം, സദക്ക കൊടുക്കണം. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നല്ലോ, എന്താ അത്ര പഠിക്കാന് എന്ന നിലയ്ക്ക് ഒരു പരമ്പരാഗതമായി ശീലിച്ചു പോകുന്ന ഒരു ചടങ്ങ് എന്ന നിലക്കല്ലാതെ, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നോമ്പ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം എന്ന ഒരു ശ്രദ്ധ ആളുകൾക്ക് പലർക്കുമില്ല. ഇപ്പൊ നിസ്കാരം പഠിക്കുന്നത് പോലെ, നിസ്കരിക്കാൻ അറിയാത്ത ഒരാൾ നിസ്കാരം പഠിക്കുമല്ലോ, ഇങ്ങനെയാണ് നിസ്കാരം എന്നതുപോലെ നോമ്പ് എന്താണ് എന്ന് ഒരു പഠനം നടത്താൻ പല ആളുകളും തയ്യാറല്ല. അത് നാട്ടുനടപ്പനുസരിച്ച് രാക്കകാരണന്മാരായി നമ്മൾ നോറ്റു വരുന്നതാണ്, അത് ഇത്ര പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല എന്ന ഒരു അലംഭാവമാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾക്ക് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാതിരിക്കാനുള്ള കാരണം മനസ്സിലായില്ല. അതുകൊണ്ട് പഠനം നടത്തണം, നോമ്പിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ലേഖനങ്ങൾ വായിക്കണം, നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം. നോമ്പുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുള്ള ആയത്തുകൾ, അതിന്റെ തഫ്സീറുകൾ നമ്മൾ നോക്കണം. നോമ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നമ്മൾ കേൾക്കണം. നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. അങ്ങനെ ഈ മാസത്തെ ഒരു പുണ്യവും നമുക്ക് നഷ്ടപ്പെടാതെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു നോമ്പ് നോറ്റ് റമദാൻ തീരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലുള്ള ഒരു പുണ്യകരമായ നോമ്പ് ഈ മാസം എനിക്ക് നോൽക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം നമുക്ക് ഉണ്ടാകണം. മനസ്സിലായില്ലേ? എന്താ കഴിഞ്ഞുപോയൊരു മാസം പലതും ചെയ്യണമെന്ന് കരുതിയതൊന്നും നടന്നില്ല എന്ന ഒരു ഖേദം അല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലേ, ഇതൊന്നും നമ്മക്കറിയില്ല എന്നിട്ടോ, നമ്മൾ എത്ര കൊല്ലായി നോമ്പ് വിൽക്കണ്, കാരണം നമ്മൾ കേൾക്കാൻ നിൽക്കൂല. ആയി, അത് നമ്മൾ കേൾക്കേണ്ട ആളല്ലേ, നമ്മളെ പാർട്ടിന്റെ ആളല്ല, പാർട്ടിന്റെ ആൾ മാത്രം കേട്ടാ മതി. അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ പഠിച്ചു ആളുകൾ, മനസ്സിലായില്ലേ? പാർട്ടി നടത്തുന്ന ക്ലാസ്സുകൾ മാത്രം കേട്ടാ മതി. എന്നിടത്തേക്ക് ആളുകൾ അത് പതിച്ചതുകൊണ്ട് ആളുകളെ ഇൽമ് പഠിക്കുന്നതിൽ വലിയ അലംഭാവമാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. മാത്രമല്ല, റമദാൻ വന്നാലും ആളുകൾക്ക് സ്ഥിരമായി നടക്കുന്ന കുറെ പരിപാടികൾ ഉണ്ടാവും ഓരോ നാട്ടിലും. നോമ്പുറപ്പിക്കല്, സക്കാത്ത് പിരിക്കല്, കിറ്റ് കൊടുക്കല്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചടങ്ങുകളുണ്ട്. അതിങ്ങനെ കൊല്ലാ കൊല്ലം നടക്കുന്ന ചടങ്ങുകളൊക്കെ നടന്നു പോകുന്നല്ലാതെ ആളുകൾ പഠിക്കുക എന്നതിലേക്ക് ഇപ്പോഴും ആളുകൾ വന്നിട്ടേയില്ല. അതുകൊണ്ട് തന്നെ നോമ്പിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ. ദീൻ പഠിക്കുന്നവരാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീൻ ഉൾക്കൊള്ളുന്നവരാണ് എന്നൊക്കെ പറയുന്ന സലഫികളിൽ തന്നെ ഇന്നും നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണ്. കാരണം എന്താണ്? പഠിച്ചിട്ടില്ല എന്നത് തന്നെ. ഇപ്പോ പൊതുവെ അമുസ്ലിങ്ങളൊക്കെ നമ്മളെ നോമ്പിന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും അല്ലേ, കുറച്ചധികം തുപ്പല് കണ്ട അപ്പൊ അവർ ചോദിക്കും, എന്താടാ മാപ്പിളാരെ നോമ്പ് പോലെ ഇങ്ങനെ തുപ്പുന്ന അല്ലേ, വെറുതെ തുപ്പൽ ഉണ്ടാക്കിയിട്ട് ഹോ ഹോ എന്നിട്ട് കാർക്കിച്ച് തുപ്പിയാലേ നോമ്പാത് മറ്റവനെ അറിയുള്ളൂ, അതിനൊന്ന് തുപ്പലുണ്ടാക്കി തുപ്പു, തുപ്പുനീരങ്ങാനും വിഴുങ്ങിപ്പോയാൽ നോമ്പ് മുറിയും എന്നാണ് ആ സാധു മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടോ? നോമ്പ് ഒരു ഇബാദത്താണ്, അതെന്തുകൊണ്ടൊക്കെ മുറിയും എന്ന് ആരാ പഠിപ്പിക്കേണ്ടത്? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കണം. അള്ളാഹു റസൂലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉമിനീര് വിഴുങ്ങിയ നോമ്പ് മുറിയും? പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ധരിച്ചു പോയി, ധാരണ പണ്ടേ ഉള്ളതാണ്, ആ ധാരണ തിരുത്തുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പോഴുണ്ട് തലയിൽ വെള്ളമൊഴിച്ചാൽ ഇതിന് ഓട്ടുണ്ട്, ചെവിക്കും ഓട്ടുണ്ട്, അപ്പൊ അതിലൂടെ വെള്ളം പോവും. വെള്ളത്തിൽ മുങ്ങിയാൽ മൂക്കുകൂടി ഇങ്ങോട്ട് വെള്ളം കയറും, വെള്ളത്തിൽ ഇരുന്നാൽ അടി കൂടി ഇങ്ങോട്ട് കയറും. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത്. അതോടൊക്കെ നോമ്പ് മുറിയുന്ന ആ വിചാരം, യഥാർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചാലോ വെള്ളത്തിൽ ഇരുന്നാലോ തലയിൽ വെള്ളമൊഴിച്ചാലോ ഒന്നും സുഹൃത്തുക്കളെ നോമ്പ് മുറിയുകയില്ല. കാരണം പണ്ടത്തെ ആളുകൾക്കൊരു ധാരണ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരുതരം ശാരീരിക പീഡനമാണ്, ശരീരത്തിന് ഉന്മേഷമോ ഉല്ലാസമോ കിട്ടുന്ന ഒന്നും പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, പല്ലിയേക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല, തുപ്പിക്കൊണ്ടേയിരിക്കണം, എന്നിട്ട് ഇങ്ങനെ ടെൻഷനിൽ തലയിൽ എണ്ണേക്കാൻ പാടില്ല, എന്തെല്ലാം ചിന്താഗതികൾ ആൾക്കുള്ളതെന്നറിയോ. അപ്പൊ ആ രീതിയിലൊരു ശാരീരിക പീഡനമായിട്ടാണ് പല ആളുകളും നോമ്പിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലല്ലേ? അപ്പൊ കരുതിക്കൂട്ടി കുറെ കഷ്ടപ്പാടുണ്ടാക്കണം എന്നാലേ നോമ്പാകൂ എന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് എളുപ്പം വരുത്തണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പ്രയാസപ്പെടുത്തണം എന്ന് അള്ളാഹുവിന് ഉദ്ദേശമില്ല എന്ന് നോമ്പിനെ കുറിച്ച് പറയുന്നിടത്തു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഏറ്റവും തഖ്വയുള്ള ആള് അല്ലേ, ഇന്നമാന അത്തക്കാക്കും ലില്ല, നിങ്ങളെക്കാളേറെയൊക്കെ അള്ളാഹുവിനെ ഏറ്റവും പേടിയുള്ളവൻ ഞാനാണ്. ഇന്ന് നബി പറഞ്ഞില്ല, മൂന്നാള് നബിന്റെ വീട്ടിൽ വന്നിട്ട് നബിന്റെ നിസ്കാരവും നോമ്പോ കേട്ടിട്ട് പോരാൻ തോന്നിയിട്ട് ഓല് തീരുമാനിച്ചപ്പോ അന്ന് ഓരെ വിളിച്ച് പറഞ്ഞു വാക്കണ്ട, ഞാനാണ് നിങ്ങളെക്കാളേറെ പഠിച്ചാലും തക്കവുള്ള ആള്. ആ നബിയുടെ നോമ്പ് എങ്ങനെയായിരുന്നു? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസുബ്ബുൽ മാ അലാ റഅ്സിഹി വഹുവ സായിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ തന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കാറുണ്ടായിരുന്നു. മിനൽ അത്തശി, ദാഹത്താൽ, നല്ല കൊടും ചൂടിലുള്ള റമദാനാണ്. അപ്പോ തലയിലൊരു വെള്ളം ഒഴിച്ചാൽ ആ ദാഹത്തിന് ചെറിയൊരു ശമനം കിട്ടും. വെള്ളം കുടിക്കണ്ട, കുടിക്കാൻ പാടില്ലല്ലോ. തലയിൽ ഒഴിച്ചാൽ അതിന്റെ ഒരു തണുപ്പ് അല്ലേ. മിനൽ അത്തശി, ദാഹത്താൽ, ഔ മിനൽ ഹരി, ചൂട് കാരണത്താൽ. അപ്പൊ ചൂടോ ഇതൊക്കെ ഉണ്ടാകുമ്പോ തലയിൽ നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് കുളിച്ചാൽ ഒരാശ്വാസം കിട്ടിയാൽ നോമ്പിനത് ഉന്മേഷം കൂട്ടില്ലയ്യ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, വലം യറ അനസുൻ വൽ ഹസനു ഇബ്രാഹിം ബിൽ കുഹലിലി സായിമി ബഅസാ. അനസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അതുപോലെ താബിഈങ്ങളായ ഹസൻ ബസരി, ഇബ്രാഹിമുൻ നഖഈ, ഇവരൊക്കെ നോമ്പുകാരൻ കണ്ണിൽ സുർമ്മയിടുന്നതിന് യാതൊരു കുഴപ്പവും കണ്ടിട്ടില്ല. കണ്ണിൽ സുർമ്മട്ടാ കണ്ണിന് കുളിർമ കിട്ടും അല്ലേ. അപ്പൊ അതും തെറ്റാന്ന് പല ആളുകളും വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുപോലെ സുഗന്ധത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുന്യവി കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധവും ഭാര്യമാരുമാണ് എന്ന് പറഞ്ഞിട്ട് നബി എപ്പോഴും സുഗന്ധം പൂശിയിരുന്നു. മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നബി എന്ത് ചെയ്തിരുന്നു? സുഗന്ധം ഉപയോഗിച്ചിരുന്നു. ഏയ് അത്ര എനിക്ക് വേണ്ട, ഏയ് നമുക്ക് ശരിച്ചില്ല, ഏ വേണ്ട വേണ്ട. അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ലേ, നമുക്ക് വേണ്ട അറിയാൻ പറ്റുമോ? പറ്റുമോ? നമ്മുടെ ദുശ്ശീലാത് അത്ര നമ്മൾ ഉപയോഗിക്കണം എപ്പോഴും. മനസ്സിലായില്ലേ? അപ്പൊ റമളാൻ മാസത്തിൽ അത്ര ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സമല്ല. അത്ര ഉപയോഗിക്കണം നമ്മൾ. സുഗന്ധം ഒഴിവാക്കിയിട്ടില്ല റസൂല്. നോമ്പല്ലേ, സുഗന്ധം പാടില്ല എന്നൊക്കെ നബി ഒഴിവാക്കിയോ? അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, നോമ്പ് എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്നാ ഷാഫി മദബിലുള്ളത്. ചില ദുർബലമായ ഹദീസുകൾ അവർ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ രാവിലെ പല്ലിലേക്കോ പകലിനേശം പല്ലിലേക്കരുത് എന്ന് പറഞ്ഞ ചില ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്. പിന്നെ മാത്രമല്ല, ലഹലൂഫു ഫമിസ്സായിമി വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലഹലൂഫു ഫമിസ്സായിമി, നോമ്പുകാരന്റെ വായുടെ ഗന്ധം അത് ദുർഗന്ധമായിരിക്കും. അത്യബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശിഷ്ടമായതാണ്. മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയുടെ വാസനയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ അത് വളരെ വിശിഷ്ടമാണ്. അപ്പൊ ചില ആളുകൾ വിചാരിച്ചു, എന്നാലാ പല്ല് തേച്ചാൽ ആ മണേറ്റ പോയാലോ, അള്ളാഹിന്റെ അടുക്കൽ കസ്തൂരിയല്ലേ, നാട്ടുകാരുടെ അടുക്കൽ കസ്തൂരി എന്ന് പറഞ്ഞോ? ഇല്ല, ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഇതിന് കൂലി കൊടുക്കുമ്പോ അള്ളാഹ് അതിനോട് വെറുപ്പില്ല. മാത്രല്ല, പല്ല് തേച്ചുകൊണ്ട് ആ മണോട്ട് പോവില്ല, മിസ്വാക്ക് ചെയ്താലും പോവില്ല. കാരണം അത് പല്ലിന്റെ ഇടയിൽ നിന്നാണല്ല, പല്ലിന്റെ ഇടയിൽ നിന്നാണ് ഈ ഭക്ഷണം കഴിക്കണ്ടേ. നമ്മുടെ വായിലേക്ക് ആമാശയത്തിൽ നിന്നുള്ള മണാണ് എന്ത് വരുന്നത്? ആമാശയം കാലിയായാല് അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധാണ് അത് തുറക്കണ പുറത്തേക്ക് വായിലൂടെ അല്ലേ, വായിലൂടെ വരുന്നത്. അത് പല്ല് തേച്ചുകൊണ്ട് എന്താവില്ല, ഇല്ലാതാവില്ല. അപ്പൊ അത് പേടിച്ചിട്ടാ തേക്കാട്ട്, കസ്തൂരി കളയണ്ട അവിടെക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്കിനെ പറ്റി വളരെ പ്രാധാന്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 360 മിസ്വാക്കി എന്നതിന് നബി പഠിപ്പിച്ച പ്രാധാന്യം എന്താ? ലൗലാ അന്ന ശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്വാക്കി മഅ കുല്ലി വുദൂഇൻ മത്ത റിപ്പോർട്ട് മഅ കുല്ലി സലാത്തിൻ. എന്റെ ഉമ്മത്തിന് ഞാൻ ബുദ്ധിമുട്ടിക്കലാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഓരോ ഒളിവിനോടൊപ്പവും നിർബന്ധമായും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതിലൊരു റിവായത്തിൽ എല്ലാ നിസ്കാരത്തിനടുത്തുന്നുണ്ട്, എന്ത കുല്യ സലാത്തിൻ. അതുകൊണ്ടാണ് അറബിയിലൊക്കെ കാണാൻ അവരാ നിർത്തിട്ട് ഇങ്ങനെ മിസ്വാക്കിയത്തിൽ നടക്കണേ, എന്ത കുല്യ സലാത്തിൻ നടപ്പിലാക്കുക, നിസ്കാരത്തിന്റെ അടുത്ത്. നമ്മളതിനെ കളിയാക്കും, അയാൾക്ക് എന്നിട്ട് അയ്യ വിശലിട്ടിട്ട് എന്നറിയും. അതാ ഹദീസ് അവർ അപ്ലൈ ചെയ്യണം. എല്ലാ നിസ്കാരത്തിന്റെ അടുത്തുന്ന് പറഞ്ഞില്ലേ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് മിസ്വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലായില്ലേ? കാരണം അസ്സിവാക്കു മത്ഹറത്തുല്ലിൽ ഫമി വമർലാത്തുല്ലിൽ റബ്ബി, വായക്ക് ശുദ്ധീകരണമാണ്, അള്ളാഹുവിന് പൊരുത്തുള്ള കാര്യമാണ് ഏത്? മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് റമളാൻ മാസത്തിൽ മിസ്വാക്കിന് യാതൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ നോമ്പുകാരനെന്നോ നോമ്പില്ലാത്തവനെന്നോ ഉച്ചക്ക് മുമ്പെന്നോ ഉച്ചക്ക് ശേഷമെന്നോ ഒരു വ്യത്യാസമല്ല, ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലല്ലേ? അപ്പൊ നോമ്പുകാലത്തും അത് ഒഴിവാക്കിയിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ നടപ്പിലാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അറിയാതെ പുക ശുചിച്ചോവില്ലേ? അപ്പൊ നോമ്പ് മുറിയില്ലേ? താറിടാത്ത റോഡിലൂടെ കട്ട് റോഡിലൂടെ പോകുമ്പോ വണ്ടി അങ്ങ് പോകുമ്പോ കൊടിയങ്ങ് വന്ന് അത് മൂക്കിലൂടെ കയറി അപ്പൊ നോമ്പ് മുറിയില്ലേ? എന്റെ തൊട്ട കടന്റെ അപ്പുറത്ത് ആ ഹോട്ടലാണ്, അപ്പൊ അതിന്റെ മണങ്ങനെ വരും. അപ്പൊ അതിങ്ങനെ മൂക്കിലൂടെ കയറിയാല് നോമ്പ് കാലത്ത് നോമ്പ് മുറിയില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. ഇതൊന്നും നോമ്പ് മുറിയുന്ന കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. താരത്തെ അടുത്ത റോഡിലൂടെ പോയപ്പോ പുക ഏറിയോണ്ടോ, അടുക്കളയത്തെ പുക ശ്വസിച്ചതുകൊണ്ടോ, പൊടി ശ്വസിച്ചുകൊണ്ടോ ഒന്നും എന്തില്ല, നോമ്പ് മുറിയുന്നതല്ല. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയെന്ന് ഇപ്പോഴും ചോദിക്കും. എല്ലാ നോമ്പിന് പറഞ്ഞു കൊടുത്താലും പിന്നെ സംശയ തീരൂല സംശയം. യഥാർത്ഥത്തില് ഇഞ്ചക്ഷൻ പലതരത്തിലുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പല്ലെടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു, ഒരു പല്ലൊന്ന് എടുക്കണം, പല്ലെടുക്കണമെങ്കിൽ ഒന്ന് തരിപ്പിക്കണം, മോണെന്ന് തരിപ്പിക്കാൻ ചെറിയൊരു ഇഞ്ചക്ഷൻ, അപ്പുറത്ത് ഇപ്പുറത്തു നോമ്പ് മുറിയോ മുറിയില്ല. അപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും, ഇറക്കരുത്, തുപ്പിക്കളയണം, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, ഒരു ഇഞ്ചക്ഷൻ അടിച്ചു, നോമ്പ് മുറിയില്ല, മരുന്നാണ്. അതേ സമയത്ത് ഗ്ലൂക്കോസ് പോലെയുള്ള ശരീരത്തിന് ഭക്ഷണത്തിന് പകരം ഉന്മേഷം നൽകുന്ന, ഒരു ഭക്ഷണവും കഴിക്കാതെ ഗ്ലൂക്കോസ് കൊണ്ട് മാത്രം ആളുകൾ ജീവിക്കണില്ലേ, അങ്ങനത്തെ ഇഞ്ചക്ഷനാണോ? അത് പറ്റൂല. മനസ്സിലായില്ലേ? അത് തെറ്റായ കാര്യമാണ്. ഇപ്പൊ സാധാരണ നിലയ്ക്ക് രോഗത്തിനോ അല്ലെങ്കിൽ തരിപ്പിക്കാനോ ഒക്കെ അടിക്കുന്ന ഇഞ്ചക്ഷൻ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അതുപോലെ തന്നെ ഛർദി, സ്വാഭാവികമായി ഒരാൾക്ക് ഛർദി ഉണ്ടായാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കാരണം ഛർദി നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടാല്ല. ഇങ്ങോട്ട് വന്നു മറ്റേ ഒറ്റ പോയി കൊട്ടല അല്ലേ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന ഛർദിയാണെങ്കിൽ അതിലെ ഹദീസിൽ അങ്ങനെ തന്നെയാണുള്ളത്, മൻ ദറഅഹുൽ ഖൈഉ, ഛർദി ഒരാളെ കീഴടക്കി കളഞ്ഞു, അയാൾ തോൽപ്പിച്ചു കളഞ്ഞു, അയാൾ വരുത്തത് വിചാരിച്ചിട്ട് വന്നുപോയി, എന്നാൽ ഫലൈസ അലൈഹി ഖലാഉൻ, അയാൾ ആ നോമ്പ് മുറിയില്ല, അത് ഖലാ ആയി പോകൂല, ഖലാ വിട്ടിട്ടില്ല. വമൻ ഇസ്തഖാഅ, എന്നാൽ ആരെങ്കിലും ഛർദി വരുത്തിയാൽ, വല്ലോ കൈയിട്ടിട്ട് എനിക്കൊരു അസ്വസ്ഥത, ഒന്ന് ഛർദിക്കട്ടെ എന്നിട്ട് ഛർദിച്ചാണ് ശരിയാവും എന്നിട്ട് ഓ ഓ ഓ കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നോമ്പ്. മനസ്സിലായില്ലേ? വമൻ ഇസ്തഖാഅ, ആരെങ്കിലും ബോധപൂർവ്വം ഛർദി ഉണ്ടാക്കിയാൽ ഫല്യഖ്ലി, അയാൾ നോമ്പ് നോറ്റി വിട്ടട്ടെ. ഈ വിഷയത്തില് നമ്മള് ഇബ്നുൽ മുന്ദിർ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം ഇജ്മായുള്ള വിഷയമാണ്. അജ്മ അഹുലുൽ ഇൽമി അലാ അന്നമൻ തഖയ്യ അംദൻ അഫ്തറ, കരുതിക്കൂട്ടി ഒരാൾ ഛർദി ഉണ്ടാക്കിയാൽ അയാൾ നോമ്പ് മുറിയും എന്ന് പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറന്നു തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയില്ല. മൊത്തത്തിൽ മറവിയുടെ നിയമം എന്താ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, പഠിച്ചവനെ ഞങ്ങൾ മറന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അബദ്ധവശാൽ ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം ഞങ്ങൾ പിടിച്ച് ശിക്ഷിക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? മാത്രമല്ല വേറെ വ്യക്തമായി തന്നെ ഹദീസ് വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ വലഅ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന ഒമസ്തുക്രിഹു അലൈഹി. ഇബ്നു മാജ റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ഉമ്മത്തിൽ നിന്നും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഖതഅ, അബദ്ധവശാൽ സംഭവിക്കുന്നത്, കരുതിക്കൂട്ടിയല്ലാതെ ബോധപൂർവമല്ലാതെ സംഭവിക്കുന്ന ഒരു തെറ്റ്, നമ്മൾ വിചാരിക്കാതെ സംഭവിച്ചു പോകുന്ന തെറ്റ്. പിന്നെ വൻ നിസ്യാൻ, മറവി, ഒമസ്തുക്രിഹു അലൈഹി, നിർബന്ധിക്കപ്പെട്ടത്, ബലാത്കാരമായി പിടിച്ചിട്ടൊരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യിച്ചാൽ നമുക്കതിന് കുറ്റമുണ്ടോ അല്ലേ? ഇപ്പൊ നമ്മളോട് പറയാണ് നമ്മളൊരു വൃത്തം പാളും കാട്ടി ഇന്നത്തെ ഗണപതിന്റെ മുമ്പ് കൊണ്ടിട്ട് അല്ല വിളിക്കട ഗണപതിയെ രക്ഷിക്കണേ, പോത്തും വിളിക്കട. നമ്മളെ മനസ്സിൽ ഗണപതി ഒന്നുമല്ല, ഇതൊരു കല്ലാണെന്നറിയാം, പക്ഷെ നമ്മൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളെ മനസ്സിലില്ലാതെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കുറ്റമല്ല എന്ന് ഖുർആൻ തന്നെ ഉണ്ട്, വലിയ ചർച്ചയായത് അത് അല്ലേ? അപ്പോഴാണ് ആ ആയത്തെല്ലാവരും കാണുന്നത്, ഇല്ലാമൻ നുക്രിയ വഖൽബുഹു മുത്മഇന്നും ബില്ലീമാൻ, ഒരാൾ കുഫറിന്റെ വാക്ക് പറഞ്ഞു, നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അയാൾ ഹൃദയമാകട്ടെ സത്യവിശ്വാസത്താൽ സമാധാനമടഞ്ഞതുമാണ്. ആ ആയത്തിറങ്ങാൻ തന്നെയുള്ള കാരണം ഇങ്ങനത്തെ സംഭവമാണ്. സഹാദികളായ ആളുകളെ പലരെയും മുശരിക്കൾ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കുഫറിന്റെ വാക്ക് പറയിപ്പിക്കും. അപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് മനസ്സിൽ വിഷമം തോന്നിയിട്ട് റസൂലിന്റെ അടുത്ത് വന്നു, നബിയെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്നെ നിർബന്ധിച്ചാലല്ലേ, നിന്റെ മനസ്സപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മനസ്സ് പൂർണ്ണ ഈമാനിലായിരുന്നു. എന്നാൽ ഇനി ഓല അങ്ങനെ ചെയ്താൽ നീ അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ആ രീതിയിൽ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്താവില്ല, കുറ്റക്കാര് ആവുകയില്ല. ബലാത്കാരമായി പിടിച്ചിട്ടൊരാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യിച്ചാൽ നമ്മൾ അതിന് മാനസികമായി നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിൽ അതിന് നമ്മുടെ മേൽ കുറ്റമുണ്ടാവില്ല. അതുപോലെ ഒരാൾ നോമ്പ് ആണെന്നുള്ള ഓർമ്മയില്ലാതെ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തിന്ന് ചില ആളുടെ ബേക്കറിയിൽ വന്നാൽ വരഞ്ഞെന്നെടുത്ത് നിന്നിട്ടും അത് സാധാരണ ഇവരെ പതിവാണ്. ഇവരെ നോമ്പാന്ന് ഓർമ്മയില്ല, രണ്ട് കടലി രണ്ട് വായക്കപ്പൊരിയൊക്കെ എടുത്ത് പിന്നെയാണ് ഓർമ്മയായത്. എന്നാൽ അയാൾ നോമ്പ് മുറിയുകയില്ല. അവനവന്റെ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ, അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും അള്ളാഹു ആണ് എന്ന് പറഞ്ഞ ഭക്ഷണം കണ്ടാ തിന്നാനുള്ള ഈ സ്വഭാവം അവനുണ്ടാക്കിയത് അള്ളയാണ്. കുടിക്കാനുള്ള കണ്ടാ കുടിക്കാനുള്ള ഒരു ബൂതി ഉണ്ടാക്കിയതും അള്ളയാണ്. അവന്റെ പ്രകൃതാണത്, അറിയാ ചെയ്തു എന്നാണ്. അതുകൊണ്ട് അതിന് കുറ്റമില്ല. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം, നോമ്പ് കാലത്ത് പരസ്യമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാൻ നോമ്പ് നിർബന്ധമില്ലാത്തവർക്ക് പോലും പാടില്ല. ഒരാൾക്ക് നോമ്പില്ല, ശരഈയായ ഉദുറ് കൊണ്ടാൽ നോമ്പ് വിട്ടിരിക്കുകയാണ്, പക്ഷെ എന്നാലും ആ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ എന്താക്കണം, രഹസ്യമാക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് ഈ മാസത്തെ ആദരിക്കലാണ്. കാരണം അത് മഹത്തായ ഒരു മാസത്തിന്റെ പവിത്രതയെ നമ്മൾ എന്ത് ചെയ്യലാണ്, മാനിക്കലാണ്. അത് പണ്ഡിതന്മാരൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, റമദാനിലെ രാത്രിയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കണം എന്നൊരു ധാരണ എപ്പോഴും പല പെണ്ണുങ്ങൾക്കുണ്ട് അല്ലേ. അതിങ്ങനെയായാലും അത്തായത്തിന് എണീറ്റാ വേഗം അത്തായം കഴിക്കാനല്ല, വേഗം കുളിമുറിക്ക് പോയ എന്താ, കുളിച്ചിട്ടില്ലെങ്കിൽ സുബൈവാഗെങ്ങാനും കൊടുത്തു പോയ പിറ്റേത്തെ നോമ്പ് കൊളായിന്നാ വിചാരിക്കുന്നത്. എത്ര പറഞ്ഞൊരുത്തര പെണ്ണുങ്ങൾ മനസ്സിലാവില്ലത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നോമ്പ് കാലത്ത് ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് തന്നെ സുബഹിയാകാറുണ്ട്, നിസ്കരിക്കുന്നതിന് മുമ്പ് നബി കുളിക്കും. ഇതാരാ പറയണത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്ബിഹു ജുനുബൻ, ജനാബത്തുകാരനായിരിക്കെ സുബഹിന്റെ വഖ്തിൽ പ്രവേശിക്കാറുണ്ട്. മിൻ ജിമാഇൻ ഗൈരി ഇഹ്തിലാമിൻ, സ്വപ്നസ്കലം ഉണ്ടായതൊന്നല്ല, ഭാര്യാപത്ര ബന്ധം തന്നെ. സുമ്മയ സൂമു ഫി റമദാൻ, എന്നിട്ട് നബി റമദാനിലും നോമ്പ് തുടരും. മനസ്സിലായില്ലേ? അവ സുബൈ ബാങ്കിന് ശേഷം ബന്ധപ്പെടാൻ പാടില്ല എന്നല്ലാതെ മുമ്പ് ബന്ധപ്പെട്ടതിന്റെ കുളിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്തില്ല, നോമ്പിന് ഭംഗം വരുത്തൂല. അപ്പോ അത്തായത്തിന് എണീറ്റാ വേഗം എന്താ ചെയ്യേണ്ടത്, അത്തായം കഴിക്കാൻ വേണ്ടത്. അത്തായം കഴിച്ച് സുബൈ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി, കുളിച്ചാൽ മതി. മനസ്സിലായില്ലേ? ബാങ്കിന് ശേഷം ബന്ധപ്പെടാനും പാടില്ല, ബാങ്കിന് മുമ്പേ കുളിച്ചോണ്ടെന്ന് നിർബന്ധവും ഇല്ല, നിസ്കാരത്തിന് വേണ്ടി കുളിച്ചാൽ മാത്രം മതി. മനസ്സിലായില്ലേ? പിന്നെ ചില ആളുകള് റമദാനില് ഭാര്യാഭർത്തൃ ബന്ധം അത്ര നല്ലതല്ല, ഒഴിവാക്കുക നല്ലത് എന്ന് ഭാര്യയും ഭർത്താവും തീരുമാനിച്ചവർക്ക് അങ്ങനെ ചെയ്യാം. നോമ്പിന് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധം ഈ മാസം വേണ്ട നോക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ അള്ളാഹ് അനുവദിച്ചതാണ്, ആവശ്യമുള്ളവർക്ക് അങ്ങനെ തന്നെ വാചകം ഖുർആനിലേ വഹില്ലലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ലൈലത്തസ്സിയാം, നോമ്പ് കാലത്തെ രാത്രിയിൽ അർറഫസു ഇലാ നിസായിക്കും, നിങ്ങളെ ഭാര്യമാരുമായുള്ള വേഴ്ച നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, വാന്തുൽ ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, റമദാൻ മാസത്തിൽ രാത്രിയിലും ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല എന്നൊരു ധാരണ സഹാബിയിൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ധാരണ അങ്ങനെ ഉണ്ടെങ്കിലും പലരും അറിയാതെ ലംഘിക്കും, എന്നിട്ട് പിന്നെ മനസ്താപാവും നമ്മൾ വേണ്ടാത്തൊരു കാര്യം ചെയ്തോ അല്ലോ എന്നുള്ളത്. അപ്പൊ അള്ള തിരുത്തി കൊടുത്തു, ഒരു ബേജാറും വേണ്ട,
രാത്രിയിൽ നിങ്ങൾക്ക് അത് അനുവദിക്കപ്പെട്ടതാണ്. റമദാനിലെ പകൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പകൽ സമയത്ത് കഠിനമായി വിരോധിച്ചു. ഭാര്യയും ഭർത്താവും ഒറ്റക്കുള്ള ഏത് സമയത്ത് അവർക്ക് ഭാര്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനൊരു തകരാറില്ല. പക്ഷെ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് പാടില്ല. കാരണം എന്താ? നോമ്പ് ബാത്തിലാവുന്നു മാത്രമല്ല, വലിയൊരു ഫൈന് കൊടുക്കണം കഫാറത്ത്. ഒരു കുറ്റം ചെയ്തിട്ട് തൗബ ചെയ്താൽ മാത്രം പോരാ, ഒരു ഫൈനും കൂടി കൊടുക്കണം ആ തൗബ സ്വീകരിക്കാൻ. എന്താ ഫൈന് അറിയോ? ഒരു ദിവസം ഒരു വട്ടം ബന്ധപ്പെട്ടു പോയാൽ ഒരടിമയെ മോചിപ്പിക്കണം, അടിമത്ത മോചനമുള്ള കാലത്താണെങ്കിൽ. അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നിൽക്കണം. തുടർച്ചയായി എന്ന അർത്ഥം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു നോമ്പങ്ക് വിട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അറിവ് വേറെ നോക്കണം. അതാ തുടർച്ചയായി എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു ദിവസം വിടാൻ പാടില്ല. അത്ര കർശനമായ ഒരു ഫൈനാണ് നിശ്ചയിച്ചിട്ട്. അതിനും ഒരാൾക്ക് കഴിയാത്ത അവസ്ഥയാണെങ്കിൽ 60 മിസ്കീനിന് അയാൾ ഭക്ഷണം കൊടുക്കണം. മനസ്സിലെ? അപ്പൊ അത്രയും കർശനമായ സംഗതിയാണത്. ഇവിടെ ഒരു ചർച്ചയുണ്ട്. ഒരാൾക്ക് നോമ്പ് ശറൈയായിട്ട് നോൽക്കാൻ കഴിയാത്ത ആളാണ്, നോമ്പ് നിൽക്കാൻ കഴിയില്ല, രോഗിയാണ്, അല്ലെങ്കിൽ അയാൾ യാത്രയിലാണ്. അപ്പോൾ അയാളും ഭാര്യയ്ക്കും അതുപോലെ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ അവർക്ക് പകലിൽ ഭാര്യാപത്ത് ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ ഇല്ലേ? ഇപ്പോ പണ്ഡിതന്മാർ പറഞ്ഞത് അത് വിരോധിക്കപ്പെട്ട കാര്യമല്ല, അവർക്ക് ശറൈയായ കടമയില്ലാത്തത് കൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാണ്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, നോമ്പെന്ന് ഒഴിവാകാൻ വേണ്ടി യാത്ര പോവും. അറേബ്യയിലൊക്കെ ഉള്ള ചില ആളുകൾ യൂറോപ്പിലേക്ക് ട്രിപ്പ് പോവും. യാത്രയിലല്ലേ, നോമ്പില്ല, നോമ്പ് നിൽക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായില്ലേ? പക്ഷേ അതുമാത്രമല്ല, വേറെ ചില ആളുകൾ കരുതിക്കൂട്ടി യാത്ര ഉണ്ടാക്കും. ഇപ്പൊ 80 കിലോമീറ്റർ പോയാൽ നിസ്കാരം അസറാക്കാം. അപ്പൊ പെണ്ണുങ്ങളെയും കൂട്ടി ഒരു കാറെടുത്തിട്ട് ഒരു 85 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ഹോട്ടലിൽ പോവുക. ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തിരിച്ചോ, യാത്രക്കാരന് പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ സൂത്രപ്പണിയെടുത്താൽ അത് അല്ലാഹുക്ക് അറിയാത്ത കാര്യമല്ല. അതല്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ശറഈയായ ഉദറുള്ളവർക്ക് അത് അനുവദിച്ച സംഗതിയാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഭാര്യ ഭർത്തൃബന്ധം പാടില്ല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചതായിട്ട് ഹദീസിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കെ അദ്ദേഹത്തിന്റെ വികാര പാരവശ്യത്താൽ പകൽ സമയത്ത് ഭാര്യയെ ചുംബിച്ചു പോയി. എന്തോ ഒരു വലിയ അപരാധം ചെയ്തതുപോലെ നബിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞപ്പോ നബി ചോദിച്ചു, നിങ്ങൾ വായ ഒപ്പിക്കാറില്ലേ നോമ്പുകാരനായാലേ? ഉണ്ട് നബിന, അതുപോലെ തന്നെ സംഗതിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു. പക്ഷേ ഹദീസിൽ തന്നെ കാണാം, ചുംബിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു, ഒരാൾക്ക് അനുവാദം കൊടുത്തു നബി, ഒരാൾക്ക് അനുവാദം കൊടുത്തില്ല. അനുവാദം കൊടുത്തതായിരിക്കാരിയോ, പ്രായമുള്ള ഒരാൾക്കാ. അപ്പൊ നബിക്കാരി അയാൾക്ക് അനുവാദം കൊടുത്താൽ അത് ചുംബനം കൊണ്ട് അവിടെ അവസാനിക്കുന്നു. ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, പറ്റൂലാറിഞ്ഞു. കാരണം അത് ചിലപ്പോൾ ചുംബനം കൊണ്ട് അവസാനിച്ചോളണമെന്നില്ല, നോമ്പ് തന്നെ ബാത്തിലായി പോകുന്ന ലൈംഗിക ബന്ധത്തിലേക്ക് അത് പോകും എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. എന്നല്ല, ആയിഷ ബീവിയുടെ ഹദീസ് തന്നെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സായിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ട്, പക്ഷേ വായിക്കും യംലിക്കു ഇർബഹു കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലിക്കു ഇർബഹു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വികാരത്തെ നിയന്ത്രിക്കുന്ന പോലെ, പിടിച്ചു നിർത്തുന്ന പോലെ നിങ്ങളിൽ ആർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? അപ്പൊ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചുംബനത്തിലേക്ക് പോകാവൂ. മനസ്സിലായില്ലേ? ചുംബനത്തിനപ്പുറത്തേക്ക് പോകും എന്നുണ്ടെങ്കിൽ ചുംബിക്കാൻ തന്നെ പോകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിയിൽ നിന്ന് ആയിഷ ബിയുള്ളതിനെ മനസ്സിലാക്കിയിട്ടത്. വഖാന അംലക്കുഹും ലിർബിഹി, തന്റെ ശരീരവികാരത്തെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളായിരുന്നു നബി എന്ന് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഭക്ഷണം രുചിച്ചു നോക്കേണ്ടി വരും. ഹോട്ടൽ പണിയെടുക്കുന്നവർക്ക് മാത്രമല്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യണ്ടെങ്കിലും ഉച്ച മുതൽ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അതിൽ ഉപ്പുണ്ടോ മറ്റേ മുളകുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യുക, നാവിന്റെ തലപ്പത്ത് നോക്കിയിട്ട് തുപ്പിക്കളയാം. എന്ത് ചെയ്യുക, ഉള്ളോട്ട് പോകാൻ പാടില്ല, തൊണ്ടയിലേക്ക് എത്തുകയില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ ഭക്ഷണം രുചി നോക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പിന് ചില ആധുനിക വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് പട്ടിണി അല്ലെങ്കിൽ പൈതാഹം അത് പരിശീലിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇസ്ലാം നോമ്പ് നിശ്ചയിച്ചതിന് പിന്നിലുള്ളത് എന്ന് ചില ആളുകളൊക്കെ ആവേശത്തിൽ പ്രസംഗിക്കാറുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പട്ടിണിയും പൈതാഹമൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം അവർ നോമ്പെടുക്കുന്നവരാണ്. അങ്ങനെ പട്ടിണി പരിശീലിപ്പിച്ച് മുസ്ലിമീങ്ങളെ പ്രയാസഘട്ടങ്ങൾ തരണം ചെയ്യാൻ പരിശീലിപ്പിക്കുക, അതൊന്നും അള്ളാഹു റസൂലോ പറഞ്ഞതല്ല, ചില ആളുകൾ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പട്ടിണി പരിശീലിപ്പിച്ച് വിശപ്പ് സഹിക്കാനുള്ളൊരു ട്രെയിനിങ് ആണ് നോമ്പ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇബാദത്തുകൾ കൊണ്ട് പല ഭൗതിക നേട്ടങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉണ്ടായേക്കാം, പക്ഷേ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ആത്മീയമായ നേട്ടങ്ങളാണ്. ആത്മീയമായ നല്ല ശരീര വ്യായാമം കിട്ടും നിസ്കാരം കൊണ്ട്. പക്ഷെ ഒരാൾ അത് ലക്ഷ്യമാക്കിയാലോ,
നിസ്കാരത്തിന് വന്നു എന്ന് പോലെ എക്സർസൈസ് നിൽക്കണ മാതിരി ചെടി ഓന്റെ ഉദ്ദേശം എന്താ? ശരീരത്തിന്
പോയില്ലേ? അപ്പൊ അത് വ്യായാമം ചിലപ്പോൾ കിട്ടിയും തരും. കൃത്യമായിട്ട് നബി പറഞ്ഞ പോലെ റുക്കു ചെയ്ത ഓരവേദന ഉണ്ടാവില്ല. ചില ഡോക്ടർമാരുണ്ട് കുനിയറി എന്നിട്ട് നേരെ ഇങ്ങോട്ട് നിർത്തും. മുസ്ലിം ആണെങ്കിൽ പറയും നേരെ റുക്കു ചെയ്താൽ മതി, ചേട്ടാ എന്റെ ഓരവേദന മാറുന്നു. മനസ്സിലായില്ലേ? കാരണം നബി പറഞ്ഞ അങ്ങനെയാണ്, ഓരേം തലയും ഒരേ ലെവലാകണം. റുക്കുയിൽ നിന്നാ വെള്ളം മേലെ വെച്ചാ പോവില്ലെന്ന്, അത്ര ലെവലാക്കണം. അപ്പൊ നമ്മൾ അത് നിയത്താക്കിയാലോ? മനസ്സിലേ? അത്തഹിയാത്ത് യോഗയിൽ ഇരുത്തുമ്പോൾ ഇരുത്താണ്. അപ്പൊ യോഗ നിസ്കാരം തന്നെ കിട്ടുന്നുണ്ട്. മൗദൂദി പറഞ്ഞില്ലേ, ഒരു പട്ടാളച്ചിട്ടയാണ് നിസ്കാരം, കമാൻഡർ ഡിസിലടിക്കുന്നു. അപ്പോ പിന്നെ എല്ലാ ഭടന്മാരും അല്ല ഇക്കാമത്ത് കൊടുക്കാണ് ഡിസിലടി, എല്ലാം റെഡി, കലക്ടർ റെഡിയൊക്കെ എത്തി. ഏ എന്നിട്ടോ അല്ലാഹു അക്ബർ കമാൻഡർ, അപ്പൊ എല്ലാവരും അതിന് അല്ലാഹു അക്ബർ. അപ്പൊ അനുസരണ ശീലം, ഒരു കമാൻഡറെ, യുദ്ധ കമാൻഡറെ സോൾജിയേഴ്സ് അനുസരിക്കുന്നത് പോലെ അനുസരണ ശീലം. ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അപ്പൊ അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോ നിസ്കാരം കൊണ്ട് കൃത്യനിഷ്ഠ ഉണ്ടാവും അല്ലേ? കൃത്യമായിട്ട് നിസ്കരിക്കുന്നവര് ഭക്ഷണത്തിലും ഉറക്കത്തിലും എല്ലാത്തിലും കൃത്യനിഷ്ഠ ഉണ്ടാവും അവന്റെ ജീവിതത്തിൽ. പക്ഷെ നിസ്കാരം എന്തൊക്കെ ഇരിക്കണേ? കൃത്യനിഷ്ഠ ഉണ്ടാകാൻ പറയാൻ പറ്റുമോ? ശുദ്ധി, നിസ്കരിക്കണോ എപ്പോഴും ശുദ്ധി ഉണ്ടാവും അല്ലേ? കാരണം അവന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ നജസ് ഉണ്ടാകുന്നതിന് അവൻ സൂക്ഷിക്കുന്നു, കരിക്കുന്ന ആളാണ്. ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ അതിന് നജസ് ഉണ്ടാവും അല്ലേ? അപ്പോ അത് നിസ്കാരം കൊടുക്കുന്ന ഗുണമാണ്. വൃത്തി, അച്ഛനെ അനുസരണശീലം, ഇമാമിനനുസരിക്കല്. അയാൾ ഒരു ആ നാട്ടിലെ ഏറ്റവും പൈസ കുറഞ്ഞ പാവപ്പെട്ടവനായിരിക്കും. ആ വലിയ മൊയലാളി എന്ത് ചെയ്യണം? മൂപ്പർ റുക്കുവിന് മുമ്പ് റുക്കുയ്യാൻ പാടില്ല. ഏ ഞാൻ പോന്റെ കാത്തിക്കല്ലേ ഇവനെ, ഞാൻ ആരാ? ഞാനങ്ങ് പോയി റുക്കു പറ്റുമോ? പറ്റൂല. മുന്നിലെക്കണവൻ ആരാകട്ടെ, അതിനവിടുത്തെ എത്ര താങ്ങാനാകട്ടെ, എന്ത് ചെയ്യണം? ബാക്കിലുള്ളവൻ അയാളെ ഫോളോ ചെയ്യണം. ഇന്നമാ ജുഇദൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിട്ടത് പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫൈദാ റകഅ ഫർകഉ, അദ്ദേഹം റുക്കു ചെയ്താൽ നിങ്ങൾ റുക്കു ചെയ്യാം. ഫൈദാ സജദ ഫസ്ജുദു, ഫലാ തസ്ബിഖൂനി, നിങ്ങൾ എന്നെ മുൻകടക്കരുത്. ബിർറുക്കുഇ വലാ ബിസ്ജൂദി വലാ ബിൽഇൻസിറാഫി, ഒന്നിനും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, റുക്കുഇലോ സുജൂദിലോ ഉസ്കാന്റെ പിന്നിലോ ഒന്നിനും എന്നെ മുൻകടക്കാൻ പാടില്ല. അപ്പൊ ഇമാമിനെ ഫോളോ ചെയ്ത് വ്യക്തമായൊരു നേതാവിനനുസരിക്കുന്ന ശീലം ഉണ്ടാവും. പക്ഷെ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇബാദത്തുകൾ കൊണ്ട് പല ഭൗതിക നേട്ടങ്ങളും നമുക്കൊരുപക്ഷെ ലഭിച്ചെന്ന് വരാം. പക്ഷെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അതിന്റെ ആത്മീയ നേട്ടങ്ങളാണ്. അപ്പൊ എന്തിനാ നോമ്പ് നിൽക്കണേ? നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പട്ടിണി എടുക്കേണ്ടി വന്നാൽ അതിന്റെ ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് തന്നെ നിൽക്കാണ്. ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോ അതേ ഉദ്ദേശമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രല്ല, പട്ടിണി പരിശീലിപ്പിക്കലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മറന്നു നിന്നാലും കുടിച്ചാലും നോമ്പ് കുറിയണ്ടേ? പിന്നെ പട്ടിണി ബ്രേക്കായില്ലേ? മറന്നു നിന്നാലും ഭക്ഷണം അന്ന് എത്തിയില്ല, പട്ടിണി മുറിഞ്ഞില്ലേ? അപ്പൊ പറന്നു നിന്നാലും കുടിച്ചാലും മുറിയില്ലാന്ന് പറഞ്ഞു തന്നെ എന്ത് മനസ്സിലാക്കാം? പട്ടിണി പരിശീലിപ്പിക്കൽ ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നോമ്പില് നോമ്പ് നോൽക്കുന്ന പല ആളുകളും അത്താഴത്തിന്റെ കാര്യത്തിൽ പല തരക്കാരാണ്. ചില ആളുകൾക്ക് അത്താഴം അത്ര പ്രാധാന്യം കൊടുക്കാറില്ല, കിട്ടിയാ കിട്ടി എന്ന് മാത്രം. നമ്മളങ്ങനെ അത്താഴത്തിനെ പരിഗണിക്കലൊന്നുമില്ല. നമ്മൾ 12 മണിക്ക് 1 മണിക്ക് തിന്ന് കിടക്കും, ഉണന്നെങ്കിൽ പിന്നെ അത്താഴം കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സുബൈക്കാണ് പള്ളി. ഇങ്ങനെ എന്നാലും ചില ആള് പറയും, ഓ എടാ ഞാൻ ഇന്നലെ 12 മണിക്ക് നിന്നതാ, നീ 4:30 നിന്നല്ലേ, എന്റെ നോമ്പിന് ഇപ്പൊ 17 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ എന്റെ നോമ്പ് മിടുക്കുള്ള നോമ്പാന്ന് വരുത്താനേ പറഞ്ഞില്ല. അത്താഴം കഴിക്കണം, അത്താഴത്തിന്റെ പ്രാധാന്യം. തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക്കത്തൻ, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം, അത്താഴ ഭക്ഷണം അത് ബറക്കത്താണ്, നന്മയാണ്. പരലോകത്ത് കൂടുതൽ കൂലി കിട്ടുന്ന സംഗതിയാണത്. അസഹൂർ ബറക്കത്തൻ, സഹൂർ അത്താഴ ഭക്ഷണം ഒരു അനുഗ്രഹമാണ്. ഫലാ തദറുഹു, അതിന് നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലൗ അന്യജ്രാഹദുക്കും ജുർഅത്തൻ മിമ്മാഇൻ, ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ അത്താഴമാക്കണം. കാരണം ഫഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൽ മുത്തസഹിരീൻ, അള്ളാഹു മലക്കുകളും അത്താഴം കഴിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ? മാത്രമല്ല അള്ളാഹു ഇവരെക്കുറിച്ച് ഈ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാർക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കുറിച്ച് പ്രശംസിച്ച് അള്ളാഹു മലക്കളോട് പറയും, എന്റെ അടിമ കണ്ടോ അത്താഴം കഴിച്ചു എന്ന് പ്രശംസിച്ച് പറയും. അപ്പൊ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്താഴം കഴിക്കേണ്ട വേണം. അത്താഴമില്ലാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണെന്നാ പറഞ്ഞത്. ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു ശഹർ, നമ്മുടെ നോമ്പിന്റെയും അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് ആരാ? യൂദനും ക്രിസ്ത്യാനി. അവരെ നോമ്പിനെയും വ്യത്യാസം എന്താണ്? അത്താഴം കഴിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നോമ്പ് നിശ്ചയിക്കപ്പെട്ട ആദ്യ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചോ പറ്റും, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത്താഴില്ല. എന്നാൽ പിന്നീട് അത് മാറ്റിയിട്ടാണ് എന്ത് ഈ നിയമം കൊണ്ടുവന്ന ഖിയാമ നാൾ വരേക്കുള്ള നോമ്പിന്റെ നിയമം എന്താ? അത്താഴം കഴിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് കുലു അഷ്റബു ഹത്തായത്ത ബയ്യനലക്കുമുൽ ലേ, ആ ആയത്തിന്റെ ഉദ്ദേശവും അതാണ്. ഇനി ഒരാൾക്ക് അത്താഴം നഷ്ടപ്പെട്ടു നിൽക്കാം, കരുതിക്കുട്ടിയല്ല അത്താഴത്തിന് എണീക്കണം വിചാരിച്ചു, രണ്ടാലാറ് അപ്പുറം അപ്പുറമൊക്കെ വെച്ചിരുന്നു, അങ്ങ് ഉറങ്ങിപ്പോയി, ഉണർന്നു നോക്കുമ്പോൾ സുഖിക്കണം. എന്നാൽ അയാൾക്ക് നോമ്പെടുക്കാം എന്ന് മാത്രം, അയാൾക്ക് നോമ്പ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതല്ലാതെ അത്താഴം ഒഴിവാക്കുക എന്നത് ഒരിക്കലും ഒരു പുണ്യമായിട്ട് കരുതേണ്ടതില്ല. പിന്നെ ചില ആളുകൾ അത്താഴത്തിന് ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ, ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ്. അത്താഴത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, കുറക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ, സാധാരണ ഒരു മുസ്ലിമിന് ഭക്ഷണത്തിലെ നിയമം എന്താ? 3/1 കഴിക്കാം അല്ലേ, ഒരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം ശ്വാസത്തിനും മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3/1 അത്താഴത്തിനും കഴിക്കാം, അത് നോമ്പ് തുറക്കുമ്പോൾ അത്ര തന്നെ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ 4 നേരം തിന്നിട്ട് പിന്നെ 5-ാമത്തെ നേരം തിന്നണ മാതിരിയാണോ പകലന്തിയോളം പട്ടിണ്ടും തിന്ന? സ്വാഭാവികമായും കുറച്ചധികം മനുഷ്യന്മാർ തിന്നും, സ്വാഭാവികമാണ്. സാധാരണക്കാർ കാരണം 15 മണിക്കൂറോ 14 മണിക്കൂറോ പട്ടിണി കിടന്ന ആളാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം പൊതുവായ ഭക്ഷണത്തിന്റെ നിയമം എന്താ. കുലു വശ്രബു, അതെല്ലാവർക്കും അറിയില്ലേ, കുലു വശ്രബു, നിങ്ങൾ തിന്നോളി കുടിച്ചോളി, അതിന്റെ ബാക്കി എന്താ? അത് പഠിച്ചില്ല, അതാരും പഠിച്ചില്ല. വലാത്തു ശ്രീഫു, നിങ്ങൾ അമിതമാക്കരുത്. മനസ്സിലായില്ലേ? കുലു വശ്രബു വല തുസിഫു. അപ്പൊ ആ നിയമം എല്ലാ കാലത്തും ഉണ്ട്, റമദാനിലുണ്ട്, ശവ്വാലിലുണ്ട്, അത്താഴത്തിനുണ്ട്, നോമ്പുറക്കുമ്പോഴുണ്ട്, എല്ലാത്തിനുണ്ട്. ആ പൊതു നിയമം നമ്മൾ പാലിച്ചാൽ മതി. അല്ലാത്ത അത്താഴത്തിന് കുറക്കേണ്ടതാണ്, നോമ്പുറക്കുമ്പോൾ കുറക്കേണ്ടതാണെന്ന് എന്നിട്ട് ആകെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമല്ല. നിങ്ങൾ 3-ഓ 4-ഓ നേരം കഴിച്ചോളി, നോമ്പുറക്കുമ്പോൾ കുറച്ചു നേരം കഴിച്ച് കുറച്ചു നേരം വീണ്ടും വിശക്കും, കാരണം പകരം പെട്ടുകയറുന്നല്ലേ, കുറച്ചു നേരം കഴിച്ചോളി. എത്ര വട്ടം കഴിക്കണമെങ്കിൽ ഇസ്ലാമിന് വിരോധമൊന്നുമില്ല, പക്ഷെ കഴിക്കുമ്പോൾ എത്രയേ പാടുള്ളൂ? 3/1 പാടുള്ളൂ. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അത്താഴം കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് ചില ആളുകൾ ഇപ്പോൾ ഒരു സൂഫി പ്രചരണം നടത്തുന്നുണ്ട്. അത്താഴം നോമ്പിന്റെ ലക്ഷ്യത്തിനെതിരാണ്, അതുകൊണ്ട് കഴിയുന്നതും അത്താഴം ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞത് ശരിയല്ല. അത്താഴം ഒഴിവാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടത്. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത്താഴം വളരെ നേരത്തെ കഴിച്ചിട്ട് സുബയാകുമ്പോഴത്തേന് വയറ് കാലിയാകണം. പള്ളിക്കന്ന് സലാത്തപ്പളാ 2 മണിക്ക് അല്ലേ, അത്താഴത്തിന് എണീക്കാനുള്ള സലാത്ത് അല്ലെങ്കിൽ ബുർദ, അത് കഴിഞ്ഞ് 2 മണിക്ക് എല്ലാവരും എണീറ്റ് അത്താഴം കഴിച്ച് 3 മണിയാകുമ്പോൾ ഒക്കെ കടന്ന് ഒരു 90% സുബയുണ്ടാവില്ല, കാരണം ആചാതി ഉറക്കറിയപ്പോവും. അതിനെന്താ ന്യായം?
ഇപ്പോഴത്തെ നോമ്പത്ത് നോമ്പാ ചുവയ് വാങ്ങൊടുക്കോളം തിന്നെ തിന്നെ
ഉച്ചയുള്ള അതിന്റെ ഒരു മാലിന്യം ഉണ്ടാവും.
എന്താ ഞങ്ങളൊക്കെ നോമ്പ്? ഞങ്ങളൊക്കെ കാലത്ത് അത്താഴം കഴിച്ചിട്ട് സുബിയാകുമ്പോഴത്തെ വയറങ്ങ് കാലിയായി, കാലി വയറിലാണ് ഞങ്ങൾ പള്ളിക്കൊക്കെണ്ടോ സുബയിക്കുക.
പണ്ടത്തെ കാരണന്മാരെ, അപ്പൊ അതാണ് മിടുക്കുള്ള നോമ്പ്. അപ്പൊ അത്താഴം കഴിയുന്ന നേരത്തെ ആക്കണം എന്നാണ്.
പക്ഷേ നബിന്റെ ഹദീസുകൾ പഠിക്കാത്തതുകൊണ്ടാണ് ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പണ്ടത്തെ ചടങ്ങായി പഠിപ്പിച്ചു കൊടുത്താണ്. ആ രണ്ടു മണിന്റെ സ്ഥലത്തുണ്ട് എന്റെ ഇടങ്ങേറ മനുഷ്യന്മാർക്ക്, നമ്മളൊന്നും കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഖുറാബി പിന്നത് തിന്നിട്ട് പിന്നെ നോമ്പ് കിടക്കണം, ഒന്ന് സുബൈ പള്ളി പോണില്ല അധികാളും. കാരണം ഉടനെ കഴിയും മനുഷ്യന് മൂന്ന് മൂന്നരക്ക് കിടന്നാ പിന്നെ നാലരക്ക് എണീക്കുക. അപ്പൊ അതുകൊണ്ട് ഒരുപാടാളെ സുബൈ കളിയുടെ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് അത്താഴം കഴിച്ചത്? സുബൈന്റെ തൊട്ട് മുമ്പ്. അത്താഴം പിന്തിക്കലും നോമ്പ് തുറക്കൽ എളുപ്പവും തിടുക്കത്തിൽ ചെയ്യലുമാണ് സുന്നത്ത്. പണ്ടത്തെ ആളുകൾക്ക് അങ്ങനെയുണ്ട് ഒരു പരിപാടി അല്ലേ. മഗ്‌രിബിന്റെ വാങ്ക് ഒരു അഞ്ച് മിനിറ്റ് പത്തിന്റെ അതിന്റെ കൊടുത്താലും വിരോധമല്ല എന്നാണ്. അങ്ങനെ നീട്ടിക്കൊണ്ടാണ് മുതിർന്ന ആളുകളോട് വീട്ടിൽ ഉമ്മ നിങ്ങൾ നോമ്പ് തുറക്കുന്നില്ലേ, ആ തുറക്ക എന്താത്ര ധൃതി. അമ്മാന്റെ വിചാരം ഒരു അരമണിക്കൂർ കൂടെ അവിടെ പോയി കിട്ടിയാ കുറച്ച് കൂലി കൂടുന്ന കൂടൂല. അങ്ങനെ ഞാനും വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇയാൾക്ക് 14 മണിക്കൂർ, മറ്റയാൾക്ക് 15 മണിക്കൂർ, ഒറ്റം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഉറക്കുള്ളൂ, മറ്റോ പറഞ്ഞാൽ 10 മണിക്ക് ഉറക്കുള്ളൂ. എന്നിട്ട് ആളുകൾ തമ്മിലും മത്സരം, എനിക്ക് എത്ര മണിക്കൂറാ? 14. എന്റെ 16 ആയി, മറ്റോ എന്റെ 17 ആയി, മറ്റോ പറഞ്ഞാൽ ഞാൻ അത്തായത്തിനെ എന്നുള്ളൂ, അടുത്തൊരു അത്തായം വരും, അടുത്ത അത്തായം വരും, 24 മണിക്കൂർ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് ഇബാദത്തിന് അള്ളേ റസൂലും പരിധി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോ സമയം വെച്ചു, മനസ്സിലല്ലേ, കട്ട് ഓഫ് ടൈമാണ് അവിടെ, അവിടെ മുറിച്ചോളണം. അഹബ്ബ ഇബാദി ഇലയ്യ അജലുഹും ഫിത്ര, എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തിടുക്കത്തിൽ നോമ്പ് തുറക്കുന്നവരാണ്. അങ്ങനെ അസറിനെ തുറക്കുന്നല്ല, സമയമായാ പിന്നെന്ത് ചെയ്യാൻ പാടില്ല, നീട്ടിവെക്കാൻ പാടില്ല. ചില ആളുകൾ പറയും വേവുകളും നിന്നില്ലേ, ഇനിയിപ്പോ എന്താ 6 വളം നിൽക്കാന്ന്, വേവലും 6 ലും കഴിഞ്ഞാണ്, പിന്നെ 6 ലില്ല, അവിടെ ബാങ്ക് കൊടുത്താ പിന്നെ 6 ലില്ല, അപ്പൊ തന്നെ തുറന്നോളണം. ലാ യസാലു നാസ് ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം കാലം എന്റെ ഉപ്പത്ത് നന്മയിലായിക്കൊണ്ടേയിരിക്കും. തബ്ലീഗാരി കിതാബിലുണ്ട്, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം നേരത്തെ ഒരുക്കി വെക്കാനേ പാടില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാനും പാടില്ല, അത് അപ്പോൾ വന്നു പോകുന്നുള്ള മാതിരി. കാരണം ശ്രദ്ധ അതിലേക്കായി പോകും. എന്താ പിന്നെ പറയാ, ശ്രദ്ധ അതിലേക്കായി പോ. അത്രയും പൂതിയുള്ള മനുഷ്യനാണ് ഇത് വിട്ടു നിൽക്കണമെന്നാണ് അതിന്റെ കൂലി, മനസ്സിലായില്ലേ. ഭക്ഷണത്തോട് മനുഷ്യൻ എന്തൊരാഗ്രഹമാണ്, എന്തൊരാർത്തിയാണ് അല്ലേ. അത്രയും ആർത്തിയുള്ള മനുഷ്യൻ അള്ളാഹുക്കും വേണ്ടി 14 മണിക്കൂർ വിട്ടു നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ് തിടുക്കത്ത് തുറന്നോട്ടെ. അപ്പൊ ഭക്ഷണത്തോടുള്ള ആർത്തി ഇല്ലാതാക്കുക എന്നത് നോമ്പിന്റെ ലക്ഷ്യമാണ് എന്ന് ഒലെ കിതാബിലുണ്ട്. അങ്ങനെ അള്ളാഹുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് പറയോ, പെട്ടെന്ന് തുറക്കണം. ഭക്ഷണത്തോട് ആർത്തി ഇല്ലാതാക്കലാണ് ഉദ്ദേശമെങ്കിൽ നോമ്പ് വൈകി തുറക്കണം, അത്താഴം കഴിയുന്നത് നേരത്തെ ആക്കണം എന്നല്ലേ പറയേണ്ടത്. കട്ടിയും പരിശീലിപ്പിക്കലും ആർത്തി ഇല്ലാതാക്കലൊക്കെ ഉദ്ദേശം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുക, അതൊന്നും അള്ളാഹുക്ക് ഉദ്ദേശമല്ല. ആർത്തി പോകണ്ടാച്ചിട്ടാണ് വേഗം തുറക്കണം എന്ന് പറഞ്ഞു. സമയമായ പിന്നെ തിടുക്കത്തിൽ തുറക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം സുബഹിന്റെ തൊട്ട് മുമ്പാണ്. അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങലില്ല, സുബഹിസ്കരിക്കാതെ അത്താഴം കഴിഞ്ഞാൽ നേരെ എടുക്കാൻ പോവുക, പള്ളിയിൽ പോവുക. ആ സുന്നത്ത് ഇവിടെ കൊണ്ടുവന്നത് സലഫികളാ അല്ലേ. അതിന് മുമ്പത്തെ സ്ഥിതിയാ ഞാൻ പറഞ്ഞത്, 2 മണിക്ക് സലാത്ത്, അല്ലെങ്കിൽ മറ്റേ നഗാരം മുട്ടല്, അല്ലെങ്കിൽ പാട്ട് പാടല് അല്ലേ. പാട്ട് സംഘം കൊച്ചിയിലൊക്കെ പോലുണ്ട്. ഞാനൊരിക്കൽ മത്താഞ്ചേരി പോയിട്ട് ഞാൻ വിചാരിച്ചു പറ്റിക്ക് പിരാമ്പേ ഇരിക്കും, അന്നും പെണ്ണൊന്നായിട്ട് പാട്ടുപാടി വരുന്നുണ്ട്, കിളിഞ്ഞതേ ഇരിക്കുന്നു വിചാരിച്ചു. ഞാൻ മേ ജെല്ലൂർ നോക്കി നീ ഒരാളെ വിളിച്ചാൽ മതി. ആ പറഞ്ഞപ്പോടെ വിളിച്ചോളത്ത ആളാണ്, അപ്പോഴെനിക്ക് സമാധാനം മനസ്സിലായില്ലേ. അപ്പൊ അതൊക്കെ എപ്പോഴാ, 2 മണിക്ക് 2.5 മണിക്കൊക്കെ കഴിയും. 3 മണിയാകുമ്പോഴത്തിന് ഓരോരോ പൈസയും വാങ്ങി പരയിലെത്തി, എന്നിട്ട് ആളുകളൊക്കെ 3 മണിക്ക് കടന്നുറങ്ങാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. സുബൈ ബാങ്ക് കേൾക്കുന്നത് വരെയും തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പിന്നെ ഈ ബാങ്കിനെ പറ്റി പറഞ്ഞെടുത്ത്, നമ്മളെ നാട്ടിലിപ്പുള്ള സ്വഭാവം എന്താ വെച്ചാ, ഖുറാഫികൾ എല്ലാ സ്ഥലത്തും സുബൈന്റെ ബാങ്ക് 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പൊക്കെയാണ്.
പറയലെന്താ? സൂക്ഷ്മതക്ക് വേണ്ടി. എന്ത് ഉൽമാണത്? ഇപ്പോ അത്താഴം കഴിച്ച് നിസ്കാരപ്പടവും വിരിച്ച് കാത്തിരിക്കണ ഒരാള് ബാങ്കണ് കേട്ടാൽ അയാൾ വേഗം സുഖം നിൽക്കിരിക്കൂലെ? സമയം 10 മിനിറ്റ് ഇനിയും ബാക്കിയാണ്. അപ്പൊ അയാൾ നിസ്കരിച്ചപ്പോളാ പൊക്കത്താകാതെ, പൊക്കത്താ നിസ്കരിച്ചതിന്റെ അവസ്ഥ എന്താ? നിസ്കാരം ബാത്തിലാണ്. അതിനാരാ കുറ്റക്കാരം? ഈ ജാഹിലുമല്ലാത്ത മനസ്സിലായില്ലേ? അതിനായിട്ട് റമദാനിൽ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കലണ്ടർ തന്നെ വ്യത്യാസമാണ്. 10 മിനിറ്റ് മുമ്പ് മഗ്രിബ്, 5 മിനിറ്റ് കഴിഞ്ഞിട്ടു. ഇത് സൂക്ഷ്മതക്ക് വേണ്ടി. അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും വലിയ സൂക്ഷ്മത എനിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് തഹജ്ജുദിന്റെ ബാങ്കാണ്. അത് രാത്രിയാണ് കൊടുക്കുക. ഫഖുലു വശ്റബു ഹത്താ തസ്മഉ അദാന ഇബ്നു ഉമ്മി മക്തൂം. ഇബ്നു ഉമ്മി മക്തൂമിന്റെ മകൻ സുബൈന്റെ ബാങ്ക്, അത് കേൾക്കുന്നതുവരെ നിങ്ങൾ തിന്നും കുടിക്കും ചെയ്തോളൂ. ഫഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലു അൽ ഫജ്ർ. പ്രഭാതം ഉദിച്ചാലല്ലാതെ അദ്ദേഹം ബാങ്ക് വിളിക്കൂല. ആര്? ഇബ്നു ഉമ്മി മക്തൂം. കണ്ണാണാത്ത ആളാ. ദാ സുബൈ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ബാങ്ക് വിളിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ബാങ്ക് കൃത്യമായി സമയം നോക്കി കൊടുക്കുന്നതാണെങ്കിലേ ബാങ്കിനെ അവലംബിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിനെ അവലംബിക്കേ വേണ്ട. ഈ ഖുറാഫികളെ ബാങ്കിനെ മഗ്രിബിനെ അവലംബിക്കാൻ പറ്റൂല, സുബൈക്കും അവലംബിക്കാൻ പറ്റൂല. കാരണം കരുതി കൂട്ടി എന്ത് ചെയ്യാണ്? 5:10 നേരത്തെ ആക്കും സുബൈ, 5 മിനിറ്റ് മഗ്രിബ് അങ്ങോട്ടും ആക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവലംബിക്കാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും ചെയ്ത തസഹ്ഹറനാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ, ഞങ്ങൾ നബിയുടെ കൂടെ സഹൂർ കഴിച്ചു, അത്താഴം കഴിച്ചു. ഫുമ്മ ഖാമ ഇല സ്വലാത്തി, പിന്നെ നബി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഖുൽതു കം കാന ബൈനൽ അദാനി വസ്സഹൂർ, സുബ്ഹി ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല ഖദറ 50 ആയ, കണ്ടോ, 50 ആയത്ത് ഓതുന്ന സമയം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുബ്ഹിന്റെ തൊട്ട് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ഒരു തെറ്റിദ്ധാരണ, ഈ തറാവീഹ് നിസ്കാരപ്പ നമ്മൾ നിസ്കരിക്കലെപ്പോഴാണ്? ഇശാന്റെ ശേഷമാണ്. അപ്പൊ ആലപ്പുഴ എന്ന് പണ്ടേ ഒരു നോട്ടീസ് ഇറങ്ങും, ചെറുപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാണാം. അത്താഴ സമയത്താണ് തഹജ്ജുദ് തറാവീഹ് നിസ്കരിക്കേണ്ടത്, എവിടുന്ന് കിട്ടി ഇശാന്റെ ശേഷമുള്ള തറാവീഹ് എന്നും ചോദിച്ചിട്ട് ഒരു നോക്കാം. അവിടെ ആലപ്പുഴക്കാരെപ്പോളം ചിരിച്ചത് ഓലങ്ങനെ ചിരിച്ചോട്ടെ, പക്ഷെ അതാണ് ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണല്ലോ തറാവി പുനഃസംഘടിപ്പിച്ച്. തറാവിന്റെ ചരിത്രം അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നിസ്കരിച്ചു. ആദ്യത്തെ ദിവസം നിസ്കരിക്കാൻ നിന്നു നബി, രാത്രിയുടെ ആദ്യത്തെ 3 തീരോളം നിസ്കരിച്ച്. അപ്പൊ അത് കേട്ടിട്ട് പിറ്റേന്ന് കുറെ ആൾ വന്ന്, അന്ന് രാത്രിയുടെ പകുതി വരെ നിസ്കരിച്ച്. 3-ാമത്തെ ദിവസം അതിനേക്കാൾ കൂടുതൽ നിസ്കരിച്ച്. 4-ാമത്തെ ദിവസം നബി പുറത്തു വന്നില്ല, പള്ളി നിറഞ്ഞ് കവിഞ്ഞ് വീർപ്പ് മുട്ടി. ആളുകളിങ്ങനെ അശയം കഴിഞ്ഞിട്ട് നബി വീട്ടുകളിൽ കയറി. പള്ളിന്റെ ചെരുവ് തന്നെയുള്ള നബിന്റെ വീട്. ആളുകളിങ്ങനെ ചില ആളുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു നോക്കി, നിസ്കാരം നിസ്കാരം എന്നൊക്കെ പറഞ്ഞു നോക്കി. നബി അവിടെ വെച്ചിരുന്നു, വന്നില്ല. സുബൈ ബാങ്കം കൊടുത്തു, ആളുകൾ പോണില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് നബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടരെ നിങ്ങളിവിടെ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല എന്നങ്ങൾ വിചാരിച്ച്, നിങ്ങളിവിടെ ഉള്ളതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ വരാതിരുന്ന എന്താച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ നിസ്കരിച്ചാല് അള്ളാഹു ഇത് നിർബന്ധാക്കും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഖശീതു അൻ തുഫ്റള അലൈക്കും ആദി സ്വലാത്ത്, ഈ നിസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാന്ന്. ഞാൻ അശ്രദ്ധായിട്ടൊന്നല്ല, ആ ഞാൻ അങ്ങ് പെരയ്ക്കേലങ്ങ് ഉറങ്ങിപ്പോയതാട്ടോ എന്ന് ഒന്നും പറഞ്ഞില്ല. നിങ്ങളിവിടെ ഇരിക്കണം ബാളുണ്ടാക്കണം ഒക്കെ എനിക്കറിയാം, അതൊന്നും എനിക്ക് അവ്യക്തല്ല, ഞാനതൊക്കെ അറിയുന്നുണ്ട്, ഞാൻ വരാണ്ടെന്ന് തന്നെയാണ്. സുബൈക്കരിച്ച് നബി പ്രസംഗിക്കുക. അതുകൊണ്ട് നിങ്ങളിഞ്ഞ് ഓരോരുത്തരും വീട്ടിൽ പോയി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. അതങ്ങനെ കുറെ ആൾ വീട്ടിൽ നിസ്കരിക്കും, പള്ളിയിൽ തന്നെ കുറച്ച് ഓതാണ്ടിരുന്ന ആൾ അവിടെ ജമാഅത്ത്, ഇവിടെ ജമാഅത്ത്, ഇങ്ങനെ നടന്നു വന്നു നബിയുടെ കാലത്തും സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകാലത്തും. അത് കഴിഞ്ഞിട്ട് ഉമർ ഖത്താബിന്റെ കാലത്തും അത് തുടർന്നു. ഉമർ ഖത്താബ് ഒരിക്കൽ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ജമാഅത്ത് ഒരു ഇമാമും കുറച്ചാളും, ഇവിടെ ഇമാമും കുറച്ചാളും, അവിടെ ഒരു ഇമാമും കുറച്ചാളും. ഇതെന്താ പതിത്തത്? അപ്പൊ അലി ബിൻ അബി താലിബും വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഇത് ഒരു ഇമാമിന്റെ കീഴിലാക്കിയാൽ നന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇമാമിനെ നിശ്ചയിച്ചു, എല്ലാവരും ആ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചോണം എന്ന് പറഞ്ഞു. കാരണം റസൂലിന്റെ മൂന്നീസം നിസ്കരിച്ചിട്ട് നിർത്തിവെച്ച എന്തുകൊണ്ടാ? റസൂലും സഹാബത്തും ഒരു കാര്യം പതിവായി കർശനമായി ചെയ്താൽ അള്ളാഹ് അത് നിർബന്ധാക്കും. പക്ഷെ റസൂൽ വഫാത്തായി, ദീന് പൂർത്തിയായി, ഇനി നിർബന്ധാക്കുന്ന പ്രശ്നമില്ലല്ലോ. അവിടെ റസൂലിന്റെ വഫാത്തോടുകൂടി ആ കാരണം നീങ്ങി. അതുകൊണ്ട് ഉമർ ഖത്താബ് എന്ത് ചെയ്തു? ആ തറാവീഹ് പുനഃസംഘടിപ്പിച്ച ഒരു ഇമാമിന്റെ കീഴിലാക്കി. അങ്ങനെ ഒരു സദ്യ ഇങ്ങനെ വന്നപ്പോ ഒറ്റ ഇമാമിന്റെ കീഴിൽ വലിയ ജമാഅത്ത് നടക്കുക. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഏതാണ് വാക്ക്? ഖുറാഫികളുടെ ബിദഅത്തിന് തെളിവ് പറയുന്ന ഇത് എത്ര നല്ല ബിദഅത്ത്. കണ്ടോ, തറാവീഹ് ബിദഅത്താണ്, ഉമർ ഖത്താബ് ഉണ്ടാക്കിയ പുതിയ ബിദഅത്താണ്. അങ്ങനെ ദീനിൽ പുതിയ ബിദഅത്ത് ഉണ്ടാക്കാം മുസ്ലിയാക്കന്മാരുടെ ദലീൽ. യഥാർത്ഥത്തിൽ അവിടെ എങ്ങനെന്താ ബിദഅത്തയില്? തറാവീഹ് നബി നിസ്കരിച്ച് കാണിച്ചു കൊടുത്താലേ മൂന്ന് ദിവസം? അപ്പൊ നബിന്റെ ഫെയിലുള്ള കാര്യം ബിദഅത്താവോ? പിന്നെ നബി പ്രേരിപ്പിച്ചിട്ടുണ്ട്, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ, ഈ റമളാനിൽ ആരെങ്കിലും ഈമാനോടും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന് നമസ്കരിച്ചാൽ ഉഫർലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളെ പാപം പൊറുക്കും. അപ്പൊ നബിന്റെ കൗലുണ്ട്, കൗലും ഫെയിലും ഉണ്ട്. പിന്നെ സഹാബികൾ ഒരിക്കൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോ നബി അത് അംഗീകരിച്ചതും ഹദീസിലുണ്ട്. കൗലും ഫെയിലും തഖരീറുള്ള സംഗതിയാണ്. പിന്നെന്താ ഉമർ ഖത്താബ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇതൊരു പുതുമുള്ള കാര്യം തന്നെ. അത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് നബിന്റെ കാലത്തും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരൊറ്റ ഇമാമിന്റെ നബിന്റെ വഫാത്തിനേഷം പിന്നെ ഉണ്ടായിട്ടില്ല. അതേ അവിടെ ഉദ്ദേശമുള്ളൂ, അല്ലാതെ അവിടെ ഒരു ബിദഅത്തും ഉമർ ഖത്താബ് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഖുത്ബകളും ക്ലാസുകളൊക്കെ ഉണ്ടാകും, അതിലൂടെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഓരോ പത്തിനും ഓരോ പ്രത്യേക ദുആയുണ്ട് എന്ന തെറ്റിദ്ധാരണ. ഒന്നാമത്തെ പത്തിലെ ദുആ എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ എഴുതി വെക്കും, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റാഹിമി. പിന്നെ രണ്ടാമത്തെ പത്തിൽ അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിൽ അല്ലാഹു മഅതിക്കനി മിനന്നാർ. യഥാർത്ഥത്തിൽ ഒരു ദുർബല ഹദീസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സമ്പ്രദായമാണിത്. നബിയോ സഹാബത്തോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് അങ്ങനെ മൂന്ന് പത്തിലും പ്രത്യേക ദുആ ചൊല്ലുന്നത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ റമളാൻ വരുന്നതിന് മുമ്പ് നിസ്കാരത്തിന് ശേഷം എപ്പോഴൊക്കെ ഉസ്താക്കന്മാർ പറഞ്ഞു പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക്കലന ഫീ റജബ് വശാബാൻ വബല്ലിഗ്ന റമളാൻ, അള്ളാഹുവേ റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, റമളാനിലെ ഞങ്ങൾക്ക് എത്തിക്കണേ. ദുർബലമായ റിപ്പോർട്ടാണ്, ഒരിക്കലും തന്നെ പ്രാമാണികമാക്കാൻ കൊള്ളാത്ത ഹദീസാണത്. അതുകൊണ്ട് അതും ബിദഅത്തായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരിധിവിട്ട ഉറക്കം നമ്മുടെ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറക്കൊഴിവാക്കുക എന്നുള്ളത് നോമ്പിന്റെ ഒരു ലാജ്യമായ കാര്യമായിട്ടാണ് കുറെ ആളുകൾ മനസ്സിലാക്കല്. തറാവി കഴിഞ്ഞാലും തട്ടിത്തിരിഞ്ഞ് അങ്ങാടി തണ്ടി അങ്ങാടി ഫുള്ള് സജീവായിരിക്കും. രാത്രി നേരം വെളുക്കോളം ഉറക്കുവെച്ചാൽ നേരം വെളുക്കും ഫുള്ള് കിടന്നുറങ്ങാം. കിടന്നുറങ്ങാൻ പറ്റാത്തവും ഉറങ്ങി തൂങ്ങി വീണ് അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്ര നമ്മള് ഉറങ്ങാൻ അവസാനത്തെ പത്തിൽ കൂടുതൽ ഉറക്കം ഒഴിക്കാം. അല്ലാത്ത സമയത്തും ഉറക്കം ഒഴിക്കാം. എന്തിനു വേണ്ടി? ഖുർആൻ ഓതാൻ വേണ്ടി, ഇബാദത്തിന് വേണ്ടി. അതല്ലാത്ത കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല, ഉറക്കൊഴിവാക്കാൻ പാടില്ല. ഇന്ന് ആളുകൾ അധികം ഉറക്കൊഴിവാക്കുന്ന എന്തിനാ? അങ്ങാടി തണ്ടാൻ വേണ്ടിയാണ്. പക്ഷേ പലതരം പലഹാരങ്ങൾ കഴിക്കുക, പലതരം ഭക്ഷണങ്ങൾ കഴിക്കുക, ഉത്സവം മാതിരി ആളുകൾ ഇങ്ങനെ നടക്കുക, അതൊരിക്കലും തന്നെ പാടില്ലാത്ത സംഗതിയാണ്. കാരണം പല നിസ്കാരങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സുബഹി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പോയി കിടക്കൂല, തട്ടിത്തിരിഞ്ഞ് കിടക്കാൻ ഒരു 8:30-9 മണിയാവും. ആ ഉറക്കം പിന്നെ അതുകൊണ്ട് എന്തു പോവും? ദുർണയമായത്തൂ. അതാ പിന്നെ സംഭവിക്കുക. മാത്രമല്ല രാത്രിയിലെ ടി വി പ്രോഗ്രാമുകൾ, റമളാൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, എന്ത് റമളാൻ പ്രോഗ്രാം? അപ്പുറം അപ്പുറമൊക്കെ അശ്ലീലായിരിക്കും. അതിന്റെ ഇടയിൽ റമളാൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ആളുകളത് നോക്കാൻ പോകും. മനസ്സിലായി? നമ്മളവർക്ക് പലപ്പോഴും പറയില്ല, മൗലവി ടി വിയിൽ 30 ദിവസങ്ങൾക്ക് ക്ലാസ് തരാന്ന്. ഞാൻ എനിക്ക് ആ ചവറ്റുകൊട്ട വേണ്ട, കാരണം അതിന്റെ അപ്പുറം സിനിമ, അപ്പുറം സിനിമ, ഇടയിലെ പരസ്യം സിനിമ, പിന്നെ മൗലവിന്റെ പ്രസംഗം തന്നെ ആളുകളത് പോകും. അത് മാത്രമേ നോക്കുക. നമ്മൾ ടി വി നോക്കിയാൽ ടി വി നോക്കിയാൽ ഓൻ അതിന് കണക്ഷൻ എടുക്കും. പിന്നെ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതിന് ചാനൽ കാണും. അപ്പൊ ആ ചവറ്റുവട്ടം വേണ്ടെന്ന് പറയലാണ് നമ്മൾ. ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാത്രമുള്ള ചാനലുകൾ, അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. ആളുകളുടെ സ്ഥിതി അങ്ങനെയായി മാറിയത് കൊണ്ട് പല പണ്ഡിതന്മാരെ ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൽ വേറൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ക്ലാസ്സും ഖുർആനോത്തും പഠനം മാത്രം. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ വിനോദത്തിന് വേണ്ടിയാണ് ടി വി. ആ വിനോദത്തിലേക്ക് ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയും മതത്തിന്റെ ആളുകളേക്ക് തള്ളിയിടാൻ വേണ്ടിയും എടുക്കൊരു ക്ലാസ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകളെ സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പോ ലോഹറിന്റെ ജമായത്ത് പോവും, പിന്നെ അസറിന് നമ്മള് നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങും, അങ്ങനെ അസറും പോവും. മകരിവ് പിന്നെ പള്ളിയിൽ വന്നാൽ അത് ശരിയാവില്ല, അണ്ട് പുരയെ തന്നെ നോമ്പ് തുറക്കും, അവിടെ നിൽക്കരിക്കും, അപ്പൊ മകരിവ് പോവും. പിന്നെ നോമ്പ് തുറന്നിട്ട് ആരോടും ഭക്ഷണം കഴിക്കും, ചെറുതായിട്ടൊന്ന് കിടക്കും, പിന്നെ തട്ടിപ്പടഞ്ഞ് എണീക്കുമ്പോഴത്തേന് ഏശയും പോവും, മനസ്സിലായില്ലേ? പിന്നെ അത്തായം കഴിഞ്ഞ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി സ്വസ്ഥായിട്ട് വരുമ്പോഴത്തേന് സുബയും പോകും. എല്ലാ മാസവും കിട്ടുന്നതിന് മാത്രം കിട്ടാത്ത അവസ്ഥ നോക്കി നിങ്ങള്. അപ്പൊ വളരെ ശ്രദ്ധിച്ചില്ലേ ജമാഅത്ത് നഷ്ടപ്പെടും. ആ ചില ആളുകൾ തറാവീന്ന് വന്നാലേ അവിടെ വേറെ അബദ്ധം ചെയ്യലുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ നിസ്കാരം നടക്കും, അവിടെ നിസ്കാരം നടക്കും, ആ മീന്നൊക്കെ നമ്മൾ തറാവിക്കരിക്കും. അതെന്താ? അവിടെ യശസ്കരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യമല്ല. യശസ്കരിക്കാതെ വൈകി വന്ന ആളുകൾ തറാവിയിൽ കൂടുക, യശാന്റെ നീയത്തിൽ രണ്ടര കാലത്ത് കഴിഞ്ഞ് ഇമാം സലാം വീട്ടുമ്പോൾ അവരെണീറ്റ് ബാക്കി രണ്ട് പൂർത്തിയാക്കാണ് വേണ്ടത്. അല്ല, വേറെ ജമാഅത്ത് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല, അത് തെറ്റിദ്ധാരണയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണക്രമം നമുക്ക് കഴിക്കാം, പക്ഷെ ഇബാദത്ത് മുടക്കുന്ന രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത്. നോമ്പ് തുറക്കുമ്പോൾ അമിതമായി കഴിച്ചാൽ തറാവിയിൽ വരാൻ കഴിയൂല, മനസ്സിലായില്ലേ? അത്തായത്തിന് അമിതമായി കഴിച്ചാൽ നമുക്ക് സുബൈന്റെ ജമാഅത്ത് പോവും, ചിലപ്പോൾ ലോഹറും പോവും. മൻ അക്കല കസീറൻ നാമ കസീറ, ആരെങ്കിലും ധാരാളം ഭക്ഷണം കഴിച്ചാൽ ധാരാളം ഉറങ്ങും. വമൻ നാമ കസീറൻ, ധാരാളം ഉറങ്ങിയാൽ ഫാത്തഹു ഖൈറും കസീർ, ധാരാളം ഖൈർ അവന് നഷ്ടപ്പെടുന്നു, മനസ്സിലായില്ലേ? ഉറക്കം ഒഴിക്കൽ അനുവദിക്കപ്പെട്ടത് ഒന്ന് ഇൽമു നേടാൻ വേണ്ടി, അതുപോലെ തന്നെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉറക്കൊഴിക്കാൻ പാടില്ല. വിനോദത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടി ഇതിനൊന്നും ഉറക്കൊഴിക്കാൻ പാടില്ല, മനസ്സിലല്ലേ? പല ആളുകളും ഇന്ന് ഉറക്കൊഴിക്കുന്നത് അതിനുവേണ്ടിയാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, റമളാൻ മാസം ഇന്നൊരു വ്യാപാരവേളയായി, ഒരു കച്ചവട വേളയായി അതപ്പടിപ്പിച്ചിരിക്കുന്നു നമ്മൾ ആളുകൾ. എങ്ങും ഒരു വ്യാപാര ഉത്സവത്തിന്റെ ലഹരിയാണ് റമളാൻ ഡിസ്കൗണ്ട് സെയിൽ. നല്ലോണം കൗണ്ട് ചെയ്യും, എന്നിട്ട് ഡിസ്കൗണ്ട്, 100 രൂപ സാധനത്തിന് വില ഉള്ളൂ, 150 രൂപയ്ക്കാണ് വില ഇടുക, എന്നിട്ട് 50 രൂപ എടുത്തിട്ട് ഒരു തെറ്റിടും, 50 രൂപ കുറച്ച്, ആകെ 100-ന് ഒരു ലാഭം അടക്കമുള്ളൂ വില. ഈ ജാതി തട്ടിപ്പുകൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് കച്ചവടക്കാർക്ക് റമളാൻ ബെല്ലിയുള്ള സന്തോഷം എന്താ? ഓ, കഴിഞ്ഞ റമളാനെ നമ്മളെ മറ്റേ ലോണെന്ന് അടഞ്ഞു കിട്ടിയത്, കഴിഞ്ഞ റമളാനെ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയത്, കഴിഞ്ഞ റമളാനെ നമുക്ക് പുതിയ ഒരു റൂമുണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ റമളാൻ വരുമ്പോ കച്ചവടക്കാർക്ക് നിസ്കരിക്കാൻ വന്നാൽ പോലും പോലെ ശ്രദ്ധ മുഴുവൻ പീഡിയലായിരിക്കും. ഇപ്പൊ ലോഡ് വന്നിട്ടുണ്ടാവോ, ലോഡ് മറ്റേ ആള് കുറയോ, തന്നെ ചിന്ത, മനസ്സിലായില്ലേ? മാത്രല്ല കട അടക്കണമില്ല, എത്ര ആള് ഫസാദാക്കണ വരുമോ? ഇപ്പൊ മുസ്ലിം കച്ചവടക്കാരൊക്കെ തീരുമാനിച്ചാൽ മതി, റമളാൻ മാസം 6 മണിക്ക് കട അടക്കുന്നതാണ് ബോർഡടക്കുക. രാവിലെ മുതൽ കച്ചവടം ചെയ്തോ, എന്നാ ആളുകളെ ഫസാദാകുമോ? ആൾക്ക് നോമ്പ് തുറക്കാം എന്റെ കുട്ടികളൊപ്പം, മനസ്സിലായില്ലേ? മാത്രല്ല തറാവീന്ന് വരാ, എനിക്ക് ആരും വരുന്നില്ലല്ലോ, ഒക്കെ പീഡിയല. പെണ്ണുങ്ങളായിട്ട് വസ്ത്രം എടുക്കാൻ പോയാൽ ഒരു സെറ്റ് വസ്ത്രം എടുക്കുമ്പോഴത്തേന് 3 വക്ത ജമാഅത്തടു, എന്നിട്ട് ഇങ്ങനെ തെണ്ടി അടക്കേണ്ട വലിയ കൊണ്ട്, എന്നിട്ട് അവിടെ തന്നെ നോമ്പ് തുറക്കാൻ സൗകര്യം അവിടെ തന്നെ കൊടുക്കും. ഒരു സമൂസും 2 ഈത്തപ്പഴവും 1 ഗ്ലാസ് നാരങ്ങളോ, എന്നാ പിന്നെ ആരും പോയില്ലോ, എന്നിട്ട് ഇങ്ങനെ നിൽക്കന്നെ അവിടെ പീഡിയല്. അപ്പൊ അത് വലിയ അബദ്ധമാണ്. അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും പള്ളിയിൽ ആള് കുറയുന്നതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് കച്ചവടക്കൊപ്പം തീർക്കുക, 4 ദിവസം കൂടി ഉണ്ടല്ലോ, വാങ്ങാനുള്ളൊക്കെ വേഗം വാങ്ങിക്കളുക. അത് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കട അന്ന് വിപുലീകരിക്കാനും കടമൊന്ന് വീടാനും അത് റമളാനൊന്ന് വന്നു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന കച്ചവടക്കാരുണ്ട്. ഓൾക്ക് കടം വീടിക്കിട്ടും, പക്ഷെ റമളാൻ ഓൾക്ക് കിട്ടൂല. റമളാൻ കിട്ടുന്ന രൂപത്തിലാക്കാം, എത്രയോ കച്ചവടക്കാരിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. അവരൊന്നും നമുക്കൊരു ബർക്കത്തുണ്ടെന്നറിഞ്ഞ്,
നമ്മൾ റമദാനിൽ 6 മണിക്ക് കടക്കും. പണ്ട് 12 മണിവരെ ഖുറാബിയായ കാലത്ത് കച്ചവടം ചെയ്യുന്നു, അന്നില്ലാത്ത വർക്ക് തിന്നിണ്ടെന്നാ പറയുന്നത്. അതിനെന്ത് വേണമെന്നറിയോ? ഒരു ഉറപ്പ് വേണം. ഓ, ഞാൻ നടച്ച മറ്റവന് കിട്ടും, ഇവന് കിട്ടും, ഞാൻ പോയറ്റക്കാരനായി പോവും. ആ ബേജാറാ. റിസ്ക് അല്ലേ വരുന്നതെന്നുള്ളത് ചിന്തല്ല. അപ്പൊ അതുകൊണ്ട് ഇബാദത്തുകള് നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ എല്ലാവരും അവരുടെ ജോലിയും കച്ചവടമൊക്കെ തെർത്തീപാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ റമദാനിലെ തറാവീ നിസ്കാരം എന്ന് പറയുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണെന്നാണ് പലരും വിചാരം. അല്ല, 360 ദിവസം നിസ്കാരമുണ്ട്. പക്ഷെ ഇമാമും ജമാഅത്തുമായി പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ അന്ന് മാത്രമേ ഉള്ളൂ. വിത്ര് എന്നോ ഖിയാമുല്ലൈൽ എന്നോ പേര് പറയുന്ന നിസ്കാരം അതന്നെയാണ് റമദാനിൽ എന്തായത്? തറാവീ എന്ന് പറയണത്. മനസ്സിലെ? റമദാനിലാകുമ്പോൾ ദീർഘമായി ഇമാം ഓതുകയും ഇടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്യും. 4 റക്അത്ത് ഞാൻ കുറച്ചേരി ഇരിക്കും, എന്നിട്ട് അതിനടുത്ത് തുടങ്ങുള്ളൂ. അങ്ങനെ വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവീ എന്ന പദപ്രയോഗം പിൽക്കാലത്ത് വന്നതാണ്. അതേസമയത്ത് രാത്രി നിസ്കാരം എന്നത് മുഅ്മിനീങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും 1, 3, 5, 7, 9, 10, 12 അല്ല 11 അതിൽ കൂടാതെ താഴെ എത്രയാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നുണ്ട്. മനസ്സിലായിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പതിവാക്കണം. റമദാൻ കഴിഞ്ഞോ ഇനിയിപ്പോ തറാവി അടുത്ത കൊല്ലല്ലുള്ളൂ. അല്ല, പിറ്റേന്ന് മുതൽക്കുണ്ട്, ശവ്വാലൊന്ന് മുതൽക്കുണ്ട്. പക്ഷേ ജമാഅത്തായി പള്ളിയിൽ വെച്ചില്ല, വീട്ടിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ ഒറ്റയ്ക്ക് ചെയ്യാം. രാവിലെ സുബഹിന്റെ മുമ്പ് എണീക്കാൻ കഴിയുന്നവർക്ക് ഏറ്റവും ഉത്തമ സമയം അതാണ്. അല്ലാത്തവർ കിടക്കുന്നതിന് മുമ്പെങ്കിലും ഒരു 3 റക്അത്ത് നിസ്കരിച്ച് പതിവാക്കുക. അതാണ് ആ കാര്യമായി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ തറാവീഹിന് ഫർളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞാല് നോറു അസറും മഗരിബി അസിയും ഒന്നും മൂപ്പരുണ്ടാവില്ല, തറാവീനുണ്ടാവും. റമദാൻ അത്തറാവി കൊണ്ട് 5 വഖത്തും വീഴ്ത്താന്നുള്ള മാതിരിയ. ഫർളിന് പുറമേയുള്ളതാണ് എന്ത്? സുന്നത്ത്. ഫർളെടുക്കാത്തവന് സുന്നത്തിൽ കൂലി കിട്ടുമോ? ഇപ്പോ ഓവർ ടൈമിന് ഇരട്ടിയാണ് ശമ്പളം അല്ലേ? നിങ്ങൾ ജോലിക്ക് പോയില്ല, 5 മണിക്ക് എന്ത്? അല്ല, ഓവർ ടൈം എടുക്കാൻ വന്നാ ഫോണാ ഉടനെയാണ്. 5 മണിവരെ പണിയെടുത്താൽ ഓന് കിട്ടും, 5 മണി മുതൽ 7 മണിവരെ ഓവർ ടൈം. എന്നതുപോലെ ഫർളെടുത്താൽ ഫർളിന് പുറമേയുള്ള സുന്നത്ത് കൂലി. ഇത് ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്തെടുക്കലാണ് പല പോയത്തക്കാരും ചെയ്യുന്നത്. എസ് എസ് സ്കെച്ചില്ലെങ്കിലും ഇല്ല, തറാവി സ്കെച്ചാ മതി എന്നുള്ള അതൊരിക്കലും ശരിയല്ല. ഫർള് ഉപേക്ഷിക്കുന്നവർ തറാവി സ്കെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് RSP റമദാൻ സ്പെഷ്യൽ നിസ്കാരക്കാരുണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, തറാവീഹിന് അല്ല വിത്രിന് ശേഷം, വിത്ര അവസാനിച്ചാൽ ഒരു ദുആ ഉണ്ട്, ഒരു ദിക്ർ. ഇതാ സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്. അത് പല സലഫുകൾക്കും അറിഞ്ഞുകൂടാ. വിത്ര അവസാനിച്ചാൽ എല്ലാവരും പറയണം, ഇമാമും മഅ്മൂമും ഒക്കെ എന്ത് പറയണം? അത് ഉച്ചത്തിൽ പറയണം. മൂന്നാമത്തത് നീട്ടി വയമുത്തു സൗതഹു ഫിസാലിത, മൂന്നാമത്തതിൽ ശബ്ദം നീട്ടി പറയണം. സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് എന്ന് നീട്ടി പറയണം. ഇപ്പൊ വിത്ര അവസാനിച്ചാല് ഞാന് എന്റെ ഉപ്പാന്റെ ഉപ്പ വല്ലിപ്പ മമ്മുഹാജി എന്ന് പറയും റഹിമഹുല്ല, അദ്ദേഹം എന്നും വിത്രസ്കരിച്ച നാളാണ്. പക്ഷെ അതിന്റെ ശേഷം നിസ്കരിക്കാം, പിന്നെ ചെറുപ്പത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അന്നേ അദ്ദേഹം ഈ ദിക്ർ പറയാറുണ്ട്. നമ്മളത് എവിടെയും കണ്ടിരുന്നില്ല. പക്ഷേ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖിയാം റമദാൻ എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ സഹീഹായ സനദോടുകൂടി ഇത് വന്നിട്ടുണ്ടെന്നും അബൂ ദാവൂദ് നസായി ഉദ്ധരിച്ച ഹദീസാണെന്നും പറഞ്ഞു. അപ്പൊ ഇന്നും നമ്മളെ പല പള്ളിയിലും ഇല്ല. എന്താ ഇവിടെന്തോ ഉറക്കെ പറയാനും വേണം, മൂന്നാമത്തത് നീട്ടി പറയുകയും വേണം എന്ന് ഹദീസിൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നോമ്പിന് നീയത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അത്താഴത്തിന് എണീറ്റ് ഭക്ഷണം കഴിച്ചു, നീയത്തുറപ്പിച്ചു, അപ്പോഴാണ് ഗുളി കൊടുക്കാൻ മറന്ന് ഓർമ്മ വന്നത്. അമ്മാ നീയത്തുറപ്പിച്ചു അല്ലെങ്കിൽ ഇപ്പൊ എന്താ കാറ്റ്? അങ്ങനെയല്ല, പ്രശ്നമില്ല. ബാങ്ക് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യാ? ബാങ്ക് കൊടുക്കാന്ന ഒക്കത്തിന് കൊടുക്കണ ബാങ്ക് കിട്ടോ, സമയമാകുന്നത് വരെ, ബാങ്കിന്റെ സമയമാകുന്നത് വരെ നമുക്കൊരു മരുന്ന് കുടിക്കണമെങ്കിൽ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. മറ്റൊരു കാര്യം, കുട്ടികളെ നോമ്പെടുപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ന് വല്ലാത്ത വീഴ്ച കാണുന്നുണ്ട്, വല്ലാത്ത സ്നേഹ. കാരണം അക്ക 2-3 ഉണ്ടാവുള്ളൂ. ഈ കാഫിര്യങ്ങളൊപ്പം നടന്ന് നടന്ന് കുട്ടി 3 മാനക്കട, മമ്മക്ക് അങ്ങക്ക് എത്ര മക്കളുണ്ട്? മക്കളെ കുറച്ച് നന്നിപ്പോ പറയണ്ട, എന്തെന്നാ 6-7 ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പറയാൻ മടിയാണ്. ഈ 7 മക്കളോ കുട്ടികൾ രണ്ടോ മൂന്നോ മതി എന്റെയൊക്കെ ചെറുപ്പകാലത്തുള്ളത്, 1970s മനസ്സിലായില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, മതം ഏതായാലും മക്കൾ രണ്ടു മതിയിലായി മാറി. ഒരു 90s ഒക്കെ ആയപ്പോഴത്തിന് 2000 കഴിഞ്ഞപ്പോഴത്തെ പിന്നെ എന്തായി, നാം ഒന്ന് നമുക്കൊന്ന്. ഇനിയിപ്പോ എന്താ പറയാ, നാം സീറോ നമുക്ക് സീറോ ആണ്. അല്ല പറയാം. അപ്പൊ അത് കേട്ട് 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 ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി എത്ര കോടികളാ തൊലച്ചത്, എത്ര വേനാണ് ദ്രവിച്ചു പോയത് PhD മനസ്സിലായില്ലേ. അപ്പോ ഇത് കേട്ടിട്ട് ആളുകൾക്കൊക്കെ മക്കളോട് കുറച്ച് രണ്ടോ മൂന്നോ മക്കളുണ്ടാവുള്ളൂ, എന്നിട്ട് അതുകൊണ്ട് ഭയങ്കര സ്നേഹപ്പോ അതുകൊണ്ട് നോമ്പ് വലിപ്പിക്കൂല. മാനൊട്ടി നോമ്പ് വലിക്കണ്ട, മാനൊട്ടി നോമ്പ് വലിക്കണ്ട, ഒഴിഞ്ഞു ഒഴിഞ്ഞ് കുട്ടികളെ ബടക്കാക്കുക. സുബൈക്ക് വിളിക്കൂല, ഇന്നലെ എൻട്രൻസിന് വായിക്കുക. ഓ 3 മണിക്കാക്കടന്ന് എൻട്രൻസിന് വായിക്കണമെന്ന് സുബൈക്കളവണ്ട താലോലിച്ചിട്ടങ്ങ് കേട് വരുത്തുക. സഹാബികളൊക്കെ കുട്ടികളെ മുഹറമത്തിന്റെ നോമ്പ് വരെ നോപ്പിച്ചിരുന്നു, കളിപ്പാട്ടം കൊടുത്തിട്ട്. കരയുമ്പോ കളിപ്പാട്ടം കൊടുക്കും, അങ്ങനെ നോപ്പിച്ചു. നമ്മളിന്ന് അത് പരിപാടിയല്ല. കുട്ടികൾ നോമ്പ് ഒലിപ്പിക്കണം, ഒരു ദിവസം ഉച്ചവരെ നോറ്റി, പിറ്റേ രാത്രി വരെ നോറ്റി, അങ്ങനെ അങ്ങനെ 10 ആകുമ്പോഴത്തേക്ക് കുട്ടികൾ നോമ്പ് ഒലിക്കാൻ പഠിക്കും. ആദ്യത്തെ ദിവസം 10 മണി വരെ നോച്ചോട്ടെ. അത്താഴത്തിന് കുട്ടികളെ വിളിക്കണം, കുട്ടികളെ ശീലിപ്പിക്കണം, മനസ്സിലായില്ലേ. അപ്പൊ ആ താലോലം നിർത്തണം, കുട്ടികളെ കൊണ്ട് നോമ്പ് പരിശീലിപ്പിക്കുക തന്നെ വേണം. 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടികളെ അടിക്കണം എന്ന് പറഞ്ഞില്ല, ആരെങ്കിലും ചെയ്യണ്ടോ? ഇല്ലല്ലോ. താലോലം കൂടുതലാണ്, അതെന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നരകത്തിലെത്തിക്കാനുള്ള താലോലാണത് എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മള് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. റമദാനില് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റമദാനിലെ ഉംറ. ഉംറത്തു ഫി റമളാൻ കഹജ്ജത്തിൻ മഈ, റമളാനിൽ ഒരു ഉംറ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റമളാനിൽ പല പുണ്യകർമ്മങ്ങൾ, സദഖ ചെയ്യല്, അതുപോലെ നോമ്പ് തുറപ്പിക്കല്, ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. ആ കൂട്ടത്തിലൊരു പുണ്യകർമ്മമാണ് റമളാനിലെ ഉംറ, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ആളുകളെ പൈസ ചെലവാക്കി മക്കത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോമ്പ് തുറപ്പിക്കൽ ഇന്ന് ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. നോമ്പുള്ളോലല്ല നോമ്പ് ഉറപ്പിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേ ജോസഫ് ബന് എല്ലാ അണ്ടനെയും അടകോട്ടെയും വിളിച്ചിട്ട് ഒരാഘോഷം. മൻ ഫത്തറ സായിമൻ, നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ ഓൻ 2 നോമ്പുകാരന്റെ കൂലിയുണ്ട്. അലയനല്ലേ, ഏ അമ്മോശനല്ലേ, പിയാപ്പിളല്ലേ, ഓനൊന്നും നോമ്പുകാരനല്ലെങ്കിൽ അവൻ നോമ്പ് ഉറപ്പിച്ച കൂലിയിട്ടൂല. നിങ്ങൾ കുടുംബബന്ധം ചേർത്തിയ കൂലിയിട്ടു മാത്രം. അപ്പൊ നോമ്പുള്ളവർ നോമ്പ് ഉറപ്പിക്കണം. കൂട്ടരെ, നമുക്ക് ഒരു ദിവസം ഒരാളെ നോമ്പ് ഉറപ്പിക്കുക ഒരു പണിയില്ല. ഏതൊരു വീട്ടിലും ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള ഇതുണ്ടാവും. അതിന് നമ്മളെ പെണ്ണുങ്ങളും നമ്മളും ഒക്കെ ഒന്ന് മനസ്സൊന്ന് മാറണം. എന്ത്, എല്ലാം നല്ല ഇറച്ചിയും പൊരിച്ചും കരിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരാളെ നോമ്പ് ഉറപ്പിക്കാൻ പറ്റുന്ന ചിന്താഗതി മാറ്റുക. നമ്മൾ കഴിക്കുന്നത് കഴിക്കണമല്ലേ നമ്മളെ വീട്ടിൽ വരുള്ളൂ. എന്നും ഒരാളെ നോമ്പുറപ്പിച്ച 60 നോമ്പിന്റെ കൂലിയായി. സാധിക്കൂലേ? വിചാരിച്ചാൽ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് ശീലിക്കുക. അയൽപക്കത്തുള്ള പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളാണെങ്കിൽ 2 കൂലി നമുക്ക് കിട്ടുക. പാവപ്പെട്ടവന് നല്ല ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നവനാ, മനസ്സിലായില്ലേ. അപ്പൊ ആ ഒരു കൂലിയും കൂടി കിട്ടും. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ അത് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പല ആളുകളും അതിൽ വളരെ ബാക്കിലാണ് ആ കാര്യത്തിൽ. അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇനി ലൈലത്തുൽ ഖദറും അവസാനത്തെ 10 പല കാര്യങ്ങളും പറയാണ്ട് അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്, ആ വിത്രിലുള്ള ഖുനൂത്, വിത്ര 360 ഉള്ളതെന്ന് നിങ്ങൾ കേട്ടില്ലേ? പക്ഷേ സഹാബികൾ ജമാഅത്തായ നിസ്കാരത്തിൽ ഖുനൂത് ഓതിയത് റമദാനിലെ അവസാനത്തെ 15 ദിവസമാണ്, നിസ്ഫു സാനിയിലാണ്. ആ ഖുനൂത് സാധാരണ നമ്മളിപ്പോ ഈ അല്ലാമുദ്ദീൻ ഫീമന്ന അതായത് സുബൈക്ക് വരെ ചെല്ലുന്നുണ്ടല്ലോ, അത് വിത്രിൽ ചൊല്ലാൻ വേണ്ടി ഹസൻ റളിയല്ലാഹുവിനു പഠിപ്പിച്ച ഖുനൂത്താണ്. ആ ഹദീസ് ലൈഫാണെന്നാണ് ലൈലുൽ ഔത്താറിന്റെ ഷൗക്കാനിയും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളെ നാട്ടിൽ ലൈഫാണെന്ന് പ്രചരിക്കാനുള്ള കാരണം. കാരണം നമ്മളെ മൗലവിമാര് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫിഖ് പറഞ്ഞ കിതാബ് ആദ്യം പരിചയപ്പെട്ട 2 ഒന്ന് ലൈലുൽ ഔത്താറും മറ്റൊന്ന് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മഅാദ്, മനസ്സിലായില്ലേ. അപ്പൊ ഈ നെയ്ലിൽ അവതാറിൽ നിന്നാണ് നമ്മൾ ആളുകൾക്ക് അത് കിട്ടിയത്. പണ്ടേ അൽമനാറിലൊക്കെ അത് എഴുതി വന്നു. പിന്നെ സലാസുല്ലമി അത് കൂടുതൽ എന്തായി പ്രചരിപ്പിച്ചു, അത് വിജയത്താണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ ഹദീസ് സഹീഹാണ്. അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്, സലഫുകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ലോകത്ത് നാനാഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മക്കത്തും മറ്റൊക്കെ നടക്കുന്ന കുനൂത്ത് എന്ന് പറഞ്ഞാൽ അതിലെ മുസ്ലിമീങ്ങളെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അതുണ്ട്. ഉമർ ഖത്താബിന്റെ കാലത്തൊക്കെ മുസ്ലിമീങ്ങളെ നന്മക്ക് വേണ്ടി ഈ പറഞ്ഞ പ്രാർത്ഥന അള്ളാഹുദ്ദീൻ ഫിമിന്റെ അദ്ദേഹത്തിന് പുറമെ മുസ്ലിമീങ്ങളെ പൊതു നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന നീണ്ടു നീണ്ട് ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെയായി ഇങ്ങനെയായി പോകും. അതിനെ പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ട്. അത്ര നീണ്ട കുനൂത്ത് നബി പഠിപ്പിച്ചിട്ടുള്ള സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ള. പിന്നെ ദുആഉ ഖത്മുൽ ഖുർആൻ എന്ന 25,000 എന്ന് ഖുർആൻ കത്തം തീർക്കണം എന്നൊരു കരച്ചിലും ബീച്ചിലും അതിനൊരു പ്രത്യേകത, അതെല്ലാം തനിച്ച ബിദഅത്ത്. മക്കത്ത് നടന്നാലും ശരി എവിടെ നടന്നാലും ശരി തനിച്ച ബിദഅത്താണ് ദുആഉ ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതില്ലാത്തതാണ്, വിസറുള്ള കുനൂത്ത് ഉള്ളതാണ്. അത് ഇൻഷാല്ലാ നിങ്ങൾക്കൂടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, അത് നിങ്ങൾ അതിന്റെ ലഫ്ലും കാര്യങ്ങളൊക്കെ ചോദിക്കുക, പഠിക്കുക. പക്ഷെ കുനൂത്ത് തുടങ്ങുമെന്ന് പറയണം, കാരണം നമ്മളെ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എത്തുന്ന ഒരു കുനൂത്ത് അത് തുടങ്ങിയാൽ ആളുകളൊക്കെ പാടത്ത് എന്താ പൊതുവായി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക കുനൂത്തുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നാളെ നമ്മൾ കുനൂത്ത് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ആളുകൾ പഠിപ്പിച്ചിട്ട് തുടങ്ങാം. എന്നാൽ ആളുകൾക്കത് പഠിക്കാൻ സൗകര്യമായിരിക്കും. അതാണ് സംബന്ധമായി പറയാനുള്ളത്. അത് ഒരു പഠനവിധേയാക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ കുറി തന്നെ വലിയൊരു ചർച്ചയായതാണത്. അതായത് ഇഷാന്റെ സമയത്തൊരു ജമായത്ത്, ഈത്തിക്കാഫിരിക്കണോല് തഹജ്ജുദിന്റെ സമയത്ത് വേറൊരു ജമായത്ത്, അങ്ങനെ ഒരേ ഒരേ പള്ളിയിൽ രണ്ട് ജമായത്ത് തറാവീഹിന് പറ്റുമോ പറ്റൂല എന്നുള്ളത് പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട വിഷയമാണ്. ഇൻഷാല്ലാ സഹാബികളങ്ങനെ ചെയ്തതായിട്ടില്ല. ഹനഫികളൊക്കെ 360 കുനൂത്തോളാണ്. പക്ഷെ സഹാബികളുടെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത് നിസ്ഫു സാനിമിൻ റമളാനിലാണ് അവർ ഈ കുനൂത്ത് ഓതിയതായിട്ട് ഹദീസിൽ കാണുന്നത്. ഒരുപാട് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഏറ്റവും പ്രാധാന്യമുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. അത് നിങ്ങൾ ഓരോരുത്തരും എത്ര ഖത്തം ഓരോരുത്തർക്ക് തീർക്കാൻ സാധിക്കും എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. ഒരു വക്കത്തിന് ഒരു ജുസ് ഓതിയാൽ ഒരു ദിവസം 5 ജുസ് ഓതാൻ സാധിക്കും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം 6 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ പറ്റും, മനസ്സിലായില്ല? അപ്പൊ ആ രീതിയിൽ ഓരോരുത്തർ അവനവന് കഴിയുന്ന ഒരു ജദ്വല് അതിലുണ്ടാക്കുക. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഇപ്പോ നിസ്കാരത്തിൽ ലോഹറിന് എത്ര സമയം എനിക്ക് പള്ളിയിൽ ഇരിക്കാൻ പറ്റും, അസറിന് എത്ര ഇരിക്കാൻ പറ്റും. ഓരോരുത്തർ അവനവന്റെ സമയത്തിനനുസരിച്ച്, അല്ലെങ്കിൽ രാത്രിയിൽ തഹജ്ജുദിന്റെ സമയത്ത് എണീച്ചിട്ട്, ഇതൊക്കെ ധാരാളം പുണ്യകർമ്മങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടതുണ്ട്. ഖുർആന്റെ അർത്ഥം പഠിക്കുക, അർത്ഥം അറിയാതെ തന്നെ ഓതിയാൽ പുണ്യമുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ റമളാനിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതുപോലെ റമളാൻ എന്ന് പറഞ്ഞത് ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട് ഖുർആൻ പഠനത്തിന് നിങ്ങൾ പ്രത്യേക പദ്ധതി തന്നെ ഉണ്ടാക്കണം ഈ റമളാനിൽ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഇൻഷാല്ലാ ഇത് റമളാന് മുമ്പുള്ളൊരു ആമുഖ ക്ലാസ് മാത്രമാണ്. റമളാനിൽ ധാരാളം ക്ലാസ്സുകൾ ഇൻഷാല്ലാ വരാനുണ്ട്, ഖുതുബയൊക്കെ ഉണ്ട്. എല്ലാവരും റമളാനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, ലേഖനങ്ങൾ വായിക്കുക, റമളാനെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ച് ആ ഇബാദത്ത് അനുഷ്ഠിച്ചാൽ റസൂൽ പഠിപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാകും. അതിനൊരു പ്രേരണയാകട്ടെ ഈ ക്ലാസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ അല്ലിസ്ലാഹ് മാസിക, അതിനെ സംബന്ധിച്ചൊന്ന് പറയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ അല്ലിസ്ലാഹ് മാസികയുടെ പഴയ രീതിയിൽ നിന്നൊക്കെ മാറ്റിയിട്ട് സലഫി ഉലമാക്കളുടെ കിതാബുകൾ പരിഭാഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഇപ്പൊ 3-4 കിതാബുകൾ അതിൽ പരിഭാഷപ്പെടുത്തി വരുന്നുണ്ട്. ഒന്ന് മാലാ യസഉൽ മുസ്ലിമു ജഹ്ലഹു, ഒരു മുസ്ലിം അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ടൊരു പുസ്തകം സൗദിയിൽ പണ്ഡിതന്മാർ പരിശോധിച്ച ഒരു പുസ്തകമാണ്. അത് ബഷീർ സലഫി പരിഭാഷപ്പെടുന്നുണ്ട്. അതുപോലെ അഹ്കാമുർ റുഖാ വത്തമായിം, റുഖയയും തമീമത്തുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന ചർച്ചകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം, മദീനയിൽ നിറങ്ങിയ പുസ്തകം, അതും പരിഭാഷപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ റസൂലിന്റെ വഫാത്ത് മുതൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധം വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അത് തിരുത്തിക്കൊണ്ട് അതും വരുന്നുണ്ട്. പിന്നെ ഇടക്കിടയ്ക്ക് ലേഖനങ്ങളും മറ്റും പരിഭാഷപ്പെടുത്തി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലിസ്ലാഹ് മാസിക വാങ്ങണം, വായിക്കണം, പ്രചരിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 85 രൂപ നിങ്ങളൊരു മാസം ഇസ്ലാഹിന് വേണ്ടി മാറ്റിവെച്ചാൽ 10 കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. 11 കോപ്പി അയച്ചു തരും. ഒരു കോപ്പി നിങ്ങൾക്ക് വായിക്കാം, 10 കോപ്പി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാം. നിങ്ങൾ എത്രയേ കൊടുക്കേണ്ടുള്ളൂ? 85 രൂപ. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഒരു മാസം 85 രൂപ മാറ്റിവെച്ചാൽ 10 പേർക്ക് ഇസ്ലാഹ് എത്തിക്കാനും നിങ്ങൾക്കൊരു കോപ്പി വായിക്കാനും കിട്ടും. അതുകൊണ്ട് ആ നിലയ്ക്ക് എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. പിന്നെ റമദാനില് നമ്മുടെ ഒരു വലിയ ദാവത്ത് സംരംഭം എന്ന നിലയ്ക്ക് ഇസ്ലാഹ് മാസിയൊക്കെ നിങ്ങളെല്ലാവരും സംഭാവന നൽകുക. കാരണം ഇന്ന് സ്വതന്ത്രമായ ഒരു പ്രസിദ്ധീകരണം, ഒരു സംഘടനയോടും പ്രത്യേകിച്ച് ഒരു മമത കാണിക്കാതെ അഹ്ലുസുന്നത്തിന്റെ ആദർശം സ്വതന്ത്രമായി പറയുന്നൊരു പത്രം എന്ന നിലക്കാണ് നമ്മളിപ്പോൾ അലിസ്ലാഹ് മാസിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് അൽഹംദുലില്ലാ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ അതിന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വായിക്കാൻ തയ്യാറായി വന്നു, നമ്മളല്ലാത്ത ആളുകൾ വായിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു സ്വതന്ത്ര സലഫി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 ലക്കം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വായന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഇസ്ലാമിക വിജ്ഞാനത്തിൽ. വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വായന പൊതുവെ ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഈ ഇതിന് മാന്തല് തന്നെ ഉള്ളു. ഇപ്പോ അത് വാട്സപ്പ് മറ്റേ ജാഹിദ് ഒന്നയക്കും, അതിനിപ്പം ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കും. ഈ ജാഹിദീങ്ങളെ ദൈവത്ത് ആ പാകെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കുറെ ഒഴിവാക്കുക, എന്നിട്ട് വായനയിലേക്കും പഠനത്തിലേക്കും വരിക എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ. നിങ്ങൾക്ക് ഇവിടെ അൽഹംദുലില്ലാ ഫഹാശിം സലാഹിണ്ട്, സ്ഥിരമായി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇസ്ലാഹ് മാസികയുടെ പുറത്തുണ്ട്. ഓരോരുത്തരും കോപ്പി കൈവശപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പഠനം അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലക്കത്തില് സിഹിർനെ നിഷേധിച്ചുകൊണ്ട് മടവൂർ വിഭാഗവും കേന്നമ്മുകാരും ഓരോ നോട്ടീസ് എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് മറുപടി ഇതിനുണ്ട്. മടവൂർ വിഭാഗത്തിന്റെ നോട്ടീസിനെ വ്യക്തമായി അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിനെതിരാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഹദീസ് നിഷേധത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നൊരു ലേഖനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ലേഖനങ്ങളുണ്ട്. പിന്നെ രാത്രിനിസ്കാരവുമായി ബന്ധപ്പെട്ടും നോമ്പുമായി ബന്ധപ്പെട്ടും 3-4 ലേഖനങ്ങൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, അന്വേഷിക്കുക, അങ്ങനെ നോമ്പ് അതിന്റെ ചൈതന്യത്തോടുകൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുവാനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ആരോഗ്യവും ആയുസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നവരുടെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.